الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. اللهم زيننا بزينة الإيمان واجعلنا هداة مهتدين. سهودرنا الله، الله سبحانه وتعالى അവനാണ് അവൻ മാത്രമാണ് നമ്മുടെയും ആകാശഭൂമികളുടെയും റബ്ബ്. നമ്മെയും ഈ ഉയർന്നു നിൽക്കുന്ന ആകാശത്തെയും ഈ പ്രവിശാലമായ ഭൂമിയെയും പടച്ചതും നിയന്ത്രിക്കുന്നതും അല്ലാഹു മാത്രമാണ്. അല്ലാഹു ജല്ല വഅല അവനാണ്, അവൻ മാത്രമാണ് ഇലാഹ് അഥവാ ആരാധനക്കർഹൻ. അല്ലാഹു മാത്രമാണ് റബ്ബെന്നും അവൻ മാത്രമാണ് ഇലാഹെന്നും വ്യക്തമാക്കുന്ന തെളിവുകൾ അനേകമനേകമാണ്. ബുദ്ധിയും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളും ശുദ്ധ പ്രകൃതിയുമെല്ലാം അതിന് സാക്ഷ്യം വഹിക്കുന്നു. പ്രമാണങ്ങൾ, തെളിവുകൾ അതിന് സാക്ഷിയാണ്. മനുഷ്യർക്ക് സന്മാർഗം വിവരിക്കുന്ന രേഖകളെല്ലാം, പ്രമാണങ്ങളെല്ലാം അത് സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹു മാത്രമാണ് സർവലോകങ്ങളുടെയും റബ്ബെന്ന്, രക്ഷിതാവെന്ന്. അവൻ മാത്രമാണ് സർവരുടെയും ആരാധനക്കർഹനെന്ന്. എല്ലാത്തിൻ്റെയും അധിപതിയായ അല്ലാഹു. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിൻ്റെതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. എല്ലാത്തിൻ്റെയും അധിപതിയായ അല്ലാഹു, അവന്റെ മഹത്വം, അവന്റെ അളമത്ത് അത് ഏറെ വലുതാണ്. അവൻ ഏറ്റവും മുകളിലാണുള്ളത്. അവൻ തീരുമാനിച്ചതെന്തോ അത് അപ്പടി അവൻ നടപ്പിലാക്കുന്നു. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോടവൻ കുൻ, നീ ഉണ്ടാവുക
എന്ന് പറയുകയേ വേണ്ടൂ. ഫയഖൂൻ, അപ്പോൾ അതുണ്ടാകുന്നു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം സമ്പൂർണം, അതെല്ലാം പരിപൂർണം, അതിലൊന്നിൽ പോലും ഒരു ന്യൂനതയില്ല, ഒരു കുറവില്ല, അവനെന്തെങ്കിലും കഴിവ് കേടില്ല. അള്ളാഹു ജല്ല വഅല അവന്റെ അർശിന് അഥവാ ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള അവന്റെ മഹാസിംഹാസനത്തിന് മുകളിലുള്ളവനാണ്. അർറഹ്മാനു അലൽ അർശിസ്തവ, റഹ്മാനായ റബ്ബ് അവന്റെ അർശിന് മേലായിരിക്കുന്നു. എല്ലാ സൃഷ്ടികൾക്കും മുകളിലുള്ള അവന്റെ അർശിനു മുകളിൽ ഏഴാകാശങ്ങളും ഭൂമിയും എല്ലാം ആ അർശിന് കീഴ മാത്രം. അള്ളാഹു അവന്റെ അടിമകളെ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നു. അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവ്, അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവൻ സ്വയം നിലനിൽക്കുന്നു. റബ്ബിന് പരാശ്രയം ആവശ്യമില്ല. يا ايها الناس انتم الفقراء الى الله والله هو الغني الحميد. ومنشره നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഫഖീറുകളാണ്, അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. والله هو الغني الحميد, അവനാണ് ഒരാളുടെയും ആശ്രയമില്ലാത്ത എല്ലാ ഗുണയും എല്ലാ ഐശ്വര്യവും എല്ലാ സമ്പത്തും ഉള്ളവൻ. الحميد, എല്ലാ സ്തുതികൾക്കും അർഹൻ. അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല, മറിച്ച് സർവലോകരും അള്ളാഹുവിനെ ആശ്രയിച്ചു കഴിയുന്നു. അള്ളാഹു സമദ്, അവൻ സമദാൻ, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല, എന്നാൽ എല്ലാവരും അവനെ ആശ്രയിച്ചു കഴിയുന്നു. ഈ ലോകത്തെയും അതിലുള്ള എല്ലാത്തിനെയും നിലനിർത്തുന്നത് അള്ളാഹുവാണ്. അവനെല്ലാ നന്മയും നിറഞ്ഞവനാണ്, എല്ലാ നല്ല ഗുണങ്ങളും അവനാണുള്ളത്. അവനല്ലാത്തവരെല്ലാം അവനു മുന്നിൽ ഒന്നുമില്ലാത്ത ദരിദ്രരാണ്, റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. യസ്അലുഹു മൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അവനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, അവനിലേക്ക് അവരുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, ഓരോ ദിവസവും അവൻ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ പാപികളുടെ പാപം അവൻ പൊറുക്കുന്നു, പ്രയാസങ്ങളിൽ അകപ്പെട്ടവരുടെ പ്രയാസം റബ്ബ് നീക്കുന്നു, തടവിലാക്കപ്പെട്ടവരെ അള്ളാഹു മോചിപ്പിക്കുന്നു, ദുർബലരെ സഹായിക്കുന്നു, തകർന്നുപോയവർക്ക് ബലഹീനർക്ക് ശക്തിയേകുന്നു, ദരിദ്രരെ സമ്പന്നരാക്കുന്നു. ഇതെല്ലാം അവന്റെ പ്രവർത്തികളാണ്. യുഹി വയുമീത്, അവൻ മരിപ്പിക്കുന്നു, ജീവനേകുന്നു, സൗഭാഗ്യം നൽകുന്നു, ദൗർഭാഗ്യവാന്മാരാക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. യഹ്ദി മൻ യശാ വയുദില്ലു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്തിന്റെ മഹത്തായ വെളിച്ചം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കുന്നു. ഒരു കൂട്ടർക്ക് അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നു, സുഖങ്ങൾ അനുഭവിപ്പിക്കുന്നു, മറ്റൊരു കൂട്ടരിൽ നിന്ന് അനുഗ്രഹങ്ങളും സുഖങ്ങളും അവനതാ എടുത്തു നീക്കുന്നു. ചിലർക്കവൻ അന്തസ്സും പ്രതാപവും നൽകുന്നു, വേറെ ചിലരെ അവൻ നിന്ദരാക്കുന്നു, അപമാനം വിധിക്കുന്നു. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. طريقه اللهم الله هو مالك الملك يلا അധികാരത്തിന്റെയും അധിപതിയായവനെ. تؤتي الملك من تشاء, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യവും അധികാരവും നൽകുന്നു. وتنزع الملك ممن تشاء, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം ഊരിയെടുക്കുന്നു. وتعز من تشاء, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ്സും പ്രതാപവും നൽകുന്നു. وتذل من تشاء, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദരാക്കുന്നു. بيدك الخير, നിന്റെ കയ്യിലാണ് എല്ലാ നന്മയും. إنك على كل شيء قدير, നീ എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, ഇതൊന്നും വെറുതെയല്ല, വ്യർത്ഥമല്ല, എല്ലാം അള്ളാഹുവിന്റെ മഹത്തായ യുക്തി അനുസരിച്ചാണ്, അവന്റെ ഹിക്മത്ത് അനുസരിച്ചാണ്. അവന്റെ ഏതേത് പ്രവർത്തിക്കു പിന്നിലും അവന് മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്. നോക്കൂ, അവന്റെ കൈ നിറഞ്ഞ കൈയാണ്. അവന്റെ കൈ കൊടുത്തുകൊണ്ട് കൊടുത്തതുകൊണ്ട് തീർന്നു പോകാത്ത കൈ, യദുല്ലാഹി മൽആ, അവന്റെ കൈ നിറഞ്ഞ കൈയാണ്. സഹാ അല്ലൈല വന്നഹാർ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവൻ. ലാ തഗീബുഹാ നഫഖത്തുൻ, കൊടുത്തതുകൊണ്ട് അത് തീർന്നു പോകുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആകാശഭൂമികൾ പടച്ചതു മുതൽ എത്രയാണ് അവൻ ചെലവഴിച്ചത്? എന്താണ് അവന്റെ കയ്യിൽ നിന്ന് തീർന്നു പോകുന്നത്? ഇല്ല, അവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ, അവനാണ് അൽ അവ്വൽ, മുമ്പേ ഉള്ളവൻ, അവനാണ് ആദ്യമേ ഉള്ളവൻ, അവന് മുമ്പ് ഒന്നുമില്ല. അവനാണ് അൽ ആഖിർ, അവനാണ് അവസാനമായുള്ളവൻ, അവനു ശേഷം യാതൊന്നുമില്ല. അവനാണ് ബാഹിർ, അവനാണ് ഏറ്റവും മുകളിലുള്ളവൻ, അവന് മുകളിൽ ഒന്നുമില്ല. അവനാണ് അൽ ബാത്തിൻ, അവനാണ് ഏറ്റവും അടുത്തുള്ളവൻ, അവനേക്കാൾ അടുത്തു മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവനോട് വല്ലതും ചോദിക്കണമെങ്കിൽ ആദ്യം അനുവാദം ചോദിക്കേണ്ട താറാവുകാരുണ്ടോ? അള്ളാഹുവിനോട് വല്ലതും ചോദിക്കാൻ, അവന്റെ അരികിലേക്ക് എത്താൻ ആദ്യം അനുവാദം ചോദിക്കേണ്ട, ആദ്യം അനുവാദം വാങ്ങേണ്ട താറാവുകാർ അവനുണ്ടോ? ഇല്ല. അവനിലേക്ക് അടുക്കാൻ ചെല്ലുന്നവരെ പരിശോധിച്ച് കടത്തിവിടാൻ കാവൽക്കാരാരെങ്കിലും, അള്ളാഹുവിലേക്ക് ചെല്ലുന്നവരെ പരിശോധിച്ച് വേണ്ടവരെ മാത്രം കടത്തിവിടാൻ കാവൽക്കാരാരെങ്കിലും ഇല്ല. ഭൂമിയിലെ രാജാക്കന്മാർക്കുള്ളതുപോലെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരാരെങ്കിലും ഇല്ല. ആരോടെങ്കിലും അവൻ സഹായം തേടേണ്ടി വരുമോ? അവന്റെ മിത്രങ്ങൾ, അവന് മിത്രങ്ങളുണ്ട്, എന്നാൽ അവരെ കൊണ്ട് അവൻ എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ട് അവൻ ചിലരെ മിത്രങ്ങളായി സ്വീകരിച്ചതല്ല. അള്ളാഹുവിനോട് ആരെങ്കിലും ശുപാർശ പറയുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ചതിന് ശേഷം മാത്രമാണ്. കോടാനു കോടാനു കോടാനുകോടി പടപ്പുകളുടെ ആവശ്യങ്ങൾ, അവരുടെ തേട്ടങ്ങൾ ഒരാളും അള്ളാഹുവിന് വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാളും അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളുടെ ആവശ്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ നിന്റെ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഇന്ന ആൾക്ക് ഇന്ന പ്രയാസമുണ്ട് റബ്ബേ എന്നവൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവനെല്ലാം അറിയുന്നു, അവന്റെ അറിവ് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അവന്റെ അറിവും അവന്റെ കാരുണ്യവും അങ്ങേയറ്റം വിശാലമാണ്. അവന്റെ അറിവ് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. അവന്റെ റഹ്മത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. നോക്കൂ, ഒരു കാര്യം മറ്റൊരു കാര്യത്തിൽ നിന്ന് അവൻ അശ്രദ്ധനാക്കുന്നില്ല. അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നു എന്നതുകൊണ്ട് വേറൊരു കാര്യം ചെയ്യാൻ അവന് പ്രയാസമില്ല. ഒരുപാട് പേർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ ചോദ്യം കേൾക്കുന്നത് മറ്റൊരാളുടെ ചോദ്യം കേൾക്കുന്നതിന് അള്ളാഹുവിന് തടസ്സമല്ല. എത്രയോ അടിമകൾ റബ്ബിനോട് കേണു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതവന് ശല്യമാകുന്നില്ല. പടപ്പുകളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും ജിന്നും മനുഷ്യനും എല്ലാവരും ഒരൊറ്റ മുറ്റത്തൊരുമിച്ചുകൂടി ഓരോരുത്തരും അവർക്ക് വേണ്ടത് ചോദിച്ച് ചോദിച്ചവർക്കെല്ലാം ചോദിച്ചതെല്ലാം അള്ളാഹു കൊടുത്താലും അവന്റെ കയ്യിലുള്ളത് ഒരണുമണി പോലും കുറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, എത്രയാണ് റബ്ബിന്റെ മഹത്വം, എത്ര വലിയവനാണ് റബ്ബ്. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നടക്കുന്നില്ല. ഹിജാബുഹു നൂർ ലൗ കശഫത് ലഅഹറഖത് സുബഹാത് സുബഹാത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവന്റെ മുന്നിലുള്ള മറയെന്നാൽ അത് പ്രകാശമാണ്. അവനെങ്ങാനും അത് നീക്കിയാൽ അവന്റെ ദൃഷ്ടിയുടെ പ്രകാശം, അവന്റെ ദൃഷ്ടിയുടെ പ്രകാശം അത് എത്തുന്നിടം മുഴുവൻ കത്തിക്കരിഞ്ഞു പോയേനെ. അവനെ നിഷേധിക്കുന്ന, റബ്ബിനെ നിഷേധിക്കുന്ന അഹങ്കാരികൾ, കടുത്ത അക്രമികൾ, അവർക്കാണ് എല്ലാ നാശവും. അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون. الله الذي رفع السماوات بغير عمد ترونها. الله أبنان هذا عشان عليه നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ഉയർത്തിയവൻ. ثم على العرش എന്നിട്ടവൻ അവന്റെ അർശിന് മുകളിലായിരിക്കുന്നു. وسخر الشمس والقمر സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ ഓരോന്നും അത് തീരുമാനിച്ച സമയം വരെ ആ അവധി വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്തി ലഅല്ലകും ബിലിഖാഇ റബ്ബികും തുഖിനൂൻ. കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവൻ വിശദീകരിക്കുന്നു. ലഅല്ലകും ബിലിഖാഇ റബ്ബികും തുഖിനൂൻ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ, ഒരു സംശയമില്ലാത്ത നിലക്ക് യഖീൻ നിങ്ങൾക്കതിലുണ്ടാകാൻ. وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين أولا أقول بومي وداني شد وجعل فيها رواسي وأنهارا أذل عالم ذلك آنق الكنك يولا فروا دنجل بالشيء شد أولا أطي يد وأنهارا أربيل نديل جلاشي أنجلي بومي لولك يد ومن كل الثمرات جعل فيها زوجين اثنين يلا പഴവർഗ്ഗങ്ങളിൽ നിന്നും അവൻ രണ്ട് ഇണകളെ പടച്ചിരിക്കുന്നു. യുഷിൽ ലൈല നഹാർ രാത്രിയെ കൊണ്ട് അവൻ പകലിനെ മൂടുന്നു. ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖലഖസ് സമാവാത്തി ബിഗൈരി അമദിൻ തറൂനഹ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ പടച്ചു. وألقى في الأرض رواسي أن تميد بكم, നിങ്ങളെയും കൊണ്ട് ഭൂമി ഇളകാതിരിക്കാൻ ആണികൾ കണക്കെ അവൻ പർവ്വതങ്ങളെ അതിൽ നാട്ടി. وبث فيها من كل دابة, എല്ലാവിധ ജന്തുക്കളെയും അവൻ അതിൽ അതാ വിതറിയിരിക്കുന്നു. وأنزلنا من السماء ماء, മുകളിൽ നിന്ന് നാം വെള്ളം വർഷിപ്പിച്ചു, മഴ പെയ്യിച്ചു. فأنبتنا فيها من كل زوج كريم, നല്ല നല്ല എല്ലാ ജന്തു എല്ലാ സസ്യങ്ങളിൽ നിന്നും അവൻ നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നു. هذا خلق الله فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. هذا خلق الله, ഇതെല്ലാം അല്ലാഹുവിന്റെ പടത്തുകളാണ്, അവന്റെ സൃഷ്ടിയാണ്. فأروني, അതുകൊണ്ട് നിങ്ങളെനിക്കൊന്ന് കാണിച്ചു തരൂ. ماذا خلق الذين من دونه, അവനല്ലാത്തവർ എന്താണ് സൃഷ്ടിച്ചതെന്ന്. വല്ലതും അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരൂ. പക്ഷേ വലിമൂന ഫീ ളലാലിൻ മുബീൻ, അക്രമികൾ അവർ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ അള്ളാഹുവിന്റെ റസൂലുകളാണ്. അള്ളാഹു മനുഷ്യരിലേക്ക് അയച്ചവന്റെ ദൂതന്മാരാണ്. അവർ അവരുടെ സമൂഹത്തോട് ചോദിച്ചത് കാണാം, അഫില്ലാഹി ശക്കുൻ അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാത്തി വൽ അർദ്, അല്ലാഹുവിനെ കുറിച്ചോ സംശയം? ഫാത്തിരി സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അവയുടെ ഫാത്തിറായ അല്ലാഹുവിനെ കുറിച്ചോ സംശയം? ആകാശങ്ങളെ പടച്ച, ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹുവിനെ കുറിച്ച് സംശയമോ? എല്ലാ വസ്തുക്കളെക്കാളും തെളിഞ്ഞുള്ളവനാണ് അല്ലാഹു. അവനുണ്ട് എന്നതുകൊണ്ടാണ് എല്ലാം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളവനെ കുറിച്ച് സംശയമോ? അവനെല്ലാത്തിനും സാക്ഷിയാണ്. അല്ലാഹു ഉണ്ട് എന്നതിന് എല്ലാം സാക്ഷിയാണ്. അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. എല്ലാ വസ്തുക്കളും നമ്മൾ കാണുന്ന ഓരോന്നും അല്ലാഹുവുണ്ട് എന്നതിന് സാക്ഷിയാണ്. അല്ലാഹുവാണ് തെളിവ്. എല്ലാം അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. അല്ലാഹുവാണ് തെളിവ്, എല്ലാം അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. അതുകൊണ്ട് സഹോദര, അല്ലാഹു ഉണ്ട് എന്നതിന് ഏത് തെളിവ് നീ അന്വേഷിച്ചാലും, അല്ലാഹു ഉണ്ടോ എന്നതിന് നീ ഏത് തെളിവ് അന്വേഷിച്ചാലും, ആ തെളിവിനേക്കാൾ തെളിഞ്ഞു നിൽക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹു ഉണ്ട് എന്നതിന് നീ തെളിവ് അന്വേഷിച്ചു പോയാൽ ആ തെളിവിനേക്കാൾ തെളിഞ്ഞു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു. സുബ്ഹാനല്ലാഹ്, എല്ലാ സൃഷ്ടികളും അവനേകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു വാഹിദാണ് അഹദാണെന്ന് എല്ലാം സാക്ഷ്യം വഹിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ അതിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ മഹത്വത്തിന് കീഴൊതുങ്ങിയിരിക്കുന്നു. അവന്റെ ആളമത്തിനു മുന്നിൽ അവയെല്ലാം കാണുകേണ്ടിരിക്കുന്നു. സർവ്വപടപ്പുകളും അവനിലേക്ക് ആവശ്യക്കാരാണ്. സ്വന്തം ഉപകാരമോ സ്വന്തം ഉപദ്രവമോ പോലും ഒരാളുടെയും അധീനതയിലില്ല. നമ്മുടെ ഉപകാരം, നമ്മുടെ ഉപദ്രവം, നമ്മുടെ നന്മയോ നമുക്ക് വരാനുള്ള തിന്മയോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ജീവിതമോ മരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഒരാളുടെയും കയ്യിലില്ല. മൗത്തോ ഹയാത്തോ നുശൂറോ ഒന്നും ഒരാളുടെയും കയ്യിലില്ല. ഇല്ലാതാക്കുന്നതും അവശേഷിപ്പിക്കുന്നതും തുടച്ചു നീക്കുന്നതും നിലനിർത്തുന്നതും അല്ലാഹു മാത്രം. സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം അല്ലാഹു മാത്രം. റബ്ബുനല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ഫുമ്മ ഹദ. റബ്ബുനല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു ഫുമ്മ ഹദ. നമ്മുടെ റബ്ബായ അല്ലാഹു അവനാണ് എല്ലാത്തിനും അവയുടെ സൃഷ്ടിപ്പ് നൽകിയത്. ثم هدا എന്നിട്ട് വഴി കാണിച്ചവൻ അതും അവനാണ്. അഫില്ലാഹി ശക്കൂൻ, ഈ അല്ലാഹുവിനെ കുറിച്ചോ സംശയം, ഈ റബ്ബിനെ കുറിച്ചോ സംശയം? ഇതാ ഇത് പകലാണ് എന്നതിന് ഒരുവൻ തെളിവ് ചോദിച്ചാൽ അതിനങ്ങൾ എന്തു പറയും? ഇത് പകലാണെന്നതിന് തെളിവ് വേണം എന്നൊരാൾ ചോദിച്ചാൽ അവനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? അല്ലാഹു ഉണ്ട് എന്നതാണ് ഏറ്റവും തെളിഞ്ഞ യാഥാർത്ഥ്യം, പകലിനേക്കാൾ തെളിഞ്ഞ യാഥാർത്ഥ്യം. അവനാണ് റബ്ബെന്നതാണ് ഏറ്റവും വ്യക്തമായ സത്യം. അവന്റെ കുദറത്താണ്, കഴിവാണ് ഏറ്റവും പരിചിതമായ സത്യം. കണ്ണുകൾക്ക് സൂര്യൻ എന്നതുപോലെ, കണ്ണുകൾക്ക് സൂര്യൻ എങ്ങനെയാണോ എന്നതുപോലെ ഉൾക്കണ്ണുകൾക്ക് അല്ലാഹു തെളിഞ്ഞു നിൽക്കുന്നു. ബുദ്ധി അംഗീകരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ബുദ്ധിക്ക് അംഗീകരിക്കാവുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനേക്കാളെല്ലാം അല്ലാഹു ബുദ്ധിക്ക് വ്യക്തമാണ്. നാവുകൊണ്ട് തനി അഹങ്കാരം വിളമ്പുന്നവനല്ലാതെ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ നിഷേധിക്കുകയില്ല. അല്ലാഹുവിനെ നിഷേധിക്കുന്നവൻ അത് പറയുമ്പോൾ പോലും അവന്റെ ഹൃദയവും അവന്റെ ബുദ്ധിയും അവന്റെ പ്രകൃതിയും അവനെ കള്ളനെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഇല്ലെന്ന് നാവുകൊണ്ട് വെറും അഹങ്കാരം പുലമ്പിക്കൊണ്ടിരിക്കുന്നവന്റെ ബുദ്ധിയും അവന്റെ ഹൃദയവും അവന്റെ പ്രകൃതിയും അവനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ കള്ളനെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അഫില്ലാഹി ശക്കുൻ, അഫില്ലാഹി ശക്കുൻ, അല്ലാഹുവിനെ കുറിച്ചോ സംശയം? തെളിവുകൾ വ്യക്തമല്ലാത്ത കാര്യത്തിലല്ലേ സംശയം? തെളിവുകൾ വ്യക്തമല്ലാത്ത ഒരു കാര്യത്തിലല്ലേ സംശയം? യഥാർത്ഥത്തിൽ നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അഥവാ നീ കാണുകയോ കേൾക്കുകയോ തൊട്ടുനോക്കുകയോ മണത്തു നോക്കുകയോ രുചിക്കുകയോ ചെയ്യുന്ന ഏത് കാര്യത്തിലും, നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നീ മനസ്സിലാക്കുന്ന ഏത് കാര്യത്തിലും ഒരായത്തുണ്ട്, അല്ല ഒരുപാട് ആയത്തുകളുണ്ട് അഥവാ തെളിവുകളുണ്ട് അല്ലാഹു ഉണ്ടെന്ന്, അവൻ മാത്രമാണ് ഇലാഹെന്ന്, അങ്ങനെയുള്ളവനെ കുറിച്ച് എന്ത് സംശയം? മനുഷ്യന് അറിവ് ലഭിക്കാനുള്ള മാർഗങ്ങൾ ഏതുണ്ടോ അതിലെല്ലാം ഈ കാര്യത്തിലുള്ളതുപോലെ മറ്റൊരു കാര്യത്തിലും തെളിവില്ല. അറിവിന്റെ മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലെല്ലാം തെളിവുണ്ട്, അല്ല ഇതിന് തെളിവുള്ളതുപോലെ മറ്റൊരു കാര്യത്തിനും തെളിവില്ല. അല്ലാഹു ഉണ്ടെന്നും അവനാണ് റബ്ബെന്നും അവൻ മാത്രമാണ് ഇലാഹെന്നും ഇതിന് തെളിവുള്ളതുപോലെ ഒരു കാര്യത്തിനും യഥാർത്ഥത്തിൽ തെളിവില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇതാ ഇങ്ങനെയെല്ലാമായിട്ടും ഇത്രയൊക്കെ ആയിട്ടും പടുവിഡ്ഢികളായ ഒട്ടും വിവരമില്ലാത്ത ഒരു ന്യൂനപക്ഷം യുക്തിവാദികളെന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. യുക്തിവാദികളെന്നല്ല യഥാർത്ഥത്തിൽ അവർ പറയേണ്ടത്, അവർക്ക് യോജിച്ച പേര് മറ്റു പലതുമാണ്. പല കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ യുക്തിശൂന്യമായ യുക്തിവാദം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ സഹോദരങ്ങളെ ഞാനിവിടെ പറയാം ഇൻഷാ അല്ലാ. ഒന്ന്, അത് ജനങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം, തന്റെ സമൂഹം, താൻ ജീവിക്കുന്ന ആളുകൾ, കൂടെ ജീവിക്കുന്ന ആളുകൾ, അവർ പരാജിതരാണ്, അവർ പരാജയപ്പെട്ടവരാണ് എന്നുള്ള തോന്നൽ. എന്നിട്ട് അവൻ നോക്കുകയാണ്, അവൻ പാശ്ചാത്യരിലേക്ക്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അവൻ നോക്കുകയാണ് ആശ്ചര്യത്തോടെ. അവന് തോന്നുന്നു അവരൊക്കെ വലിയ പുരോഗതിയിലെത്തിയിട്ടുണ്ട്, നമ്മളിവിടെ എത്തിയിട്ടില്ല എന്ന്. സ്വന്തം സമൂഹത്തെക്കുറിച്ച് അവർ പരാജിതരാണെന്ന് അവന് തോന്നുകയാണ്. ദുനിയാവിന്റെ വിജ്ഞാനീയങ്ങളിൽ, ഭൗതിക സൗകര്യങ്ങളിൽ അവർക്ക് ഉയർച്ച ലഭിച്ചത് കണ്ട് ഇവന്റെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. അവൻ വിചാരിക്കുന്നു അതാണ് എല്ലാ പുരോഗതിയും, അതാണ് എല്ലാ ഉയർച്ചയും എന്നവൻ വിചാരിക്കുന്നു. അതിലേക്ക് അവരെ എത്തിച്ചത് അവരൊന്നും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് എന്ന രൂപത്തിൽ അവർ ചിന്തിക്കുന്നു. ഈ ദീൻ, ഈ വിശ്വാസം തന്റെ സമൂഹത്തെ പിന്നോട്ടടിപ്പിച്ചു എന്നവന് തോന്നിപ്പോകുന്നു. വിശാദവനെ അങ്ങനെ ഒരു കുഴിയിൽ ചാടിക്കുന്നു. ഇതൊരു കാരണമാണ്, ഇതൊരു കാരണമാണ് സഹോദരങ്ങളെ. ഈ ചിന്ത നമ്മുടെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അങ്ങോട്ട് നോക്കൂ, അയാളെ നോക്കൂ, മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാണ്? മാതൃകയായി പഠിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും ഇതുപോലുള്ള ആളുകളാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, അള്ളാഹുവിന്റെ ഖദാഉം അവന്റെ ഖദറും, അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ്. പ്രത്യേകിച്ച് അതിലെ ഹിക്മത്ത് എന്ന വശത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ വിധിയിൽ ഏത് കാര്യത്തിനും, അള്ളാഹുവിന്റെ ഏത് പ്രവർത്തിക്കും എന്നിലും അവന്റെ മഹത്തായ ഹിക്മത്തുണ്ട്, അവന്റെ മഹത്തായ യുക്തിയുണ്ട്, അവന്റെ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതില്ലാതെ അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനവുമില്ല. അള്ളാഹു തീരുമാനിച്ച ഏത് കാര്യത്തിനും പിന്നിലും അവന്റെ ഹിക്മത്തുണ്ട്. എന്നാൽ ഇവൻ അത് മനസ്സിലാക്കുന്നില്ല. അവൻ വിചാരിക്കുന്നു അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് പലതും വെറുതെയാണ്, വെറും അർത്ഥമില്ലാത്ത വ്യർത്ഥമായ കാര്യങ്ങളാണ് പലതും എന്നവൻ വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ ഖദാഇനെ, ഖദറിനെ കുറിച്ചുള്ള വിവരക്കേട് ഒരു കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആളുകൾ ഈ ഇതിൽ പെട്ടുപോയ പല ആളുകളും അവരെ പലരും വഴിതെറ്റിച്ചിരിക്കുന്നു. മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും മലയാളത്തിൽ, എന്ന് പറഞ്ഞാൽ പല ശുഭഹത്തുകളും തലയിലേക്ക് ഇട്ടുകൊടുത്ത് അവനെ, അവന്റെ ബുദ്ധിയെ തലതിരിക്കുക. ഓരോരോ സംശയങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ദീനിനെ കുറിച്ച് നിരന്തരം മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത ആളെ ഈ ദീനിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോവുക. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്, അവരുടെ കുതന്ത്രത്തിന്റെ ഭാഗമാണത്. وَقَدْ مَكَرُوا مَكْرَهُمْ وَعِنْدَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. അല്ലാഹു പറഞ്ഞില്ലേ, وَقَدْ مَكَرُوا مَكْرَهُمْ അവരവരുടെ കുതന്ത്രം പ്രയോഗിച്ചു. وَعِنْدَ اللَّهِ مَكْرُهُمْ അല്ലാഹുവിങ്കലുണ്ട് അവരുടെ തന്ത്രം. وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ പർവ്വതങ്ങളെ അവരുടെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുമാറാകുന്നു അവരുടെ കുതന്ത്രമെങ്കിൽ പോലും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തന്ത്രത്തിന് മേലല്ല ഒന്നും. എന്നാൽ നിരന്തരം അവർ അല്ലാഹുവിന്റെ ദീനിനെതിരിൽ ഈ ദീനിന്റെ ശത്രുക്കൾ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുമെന്നതിൽ സംശയമില്ല. അതിലൊന്നാണിത്. ആളുകൾക്ക് ഇങ്ങനെ ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾ, അതിങ്ങനെ ഇട്ടുകൊടുത്ത് അവരുടെ മനസ്സ് ദൂഷിപ്പിക്കുക, ദിനേന എന്നോണം അതിങ്ങനെ പറഞ്ഞ് അവരെ വഴി തെറ്റിക്കുക എന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കാരണമാണ് പലരുടെയും അതിരുവിട്ട മോഹങ്ങൾ. തന്റെ മോഹങ്ങളെല്ലാം ഒരു നിയന്ത്രണവും ഇല്ലാതെ നിറവേറ്റണമെന്ന ചിന്ത, ഇത് യുക്തിവാദത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാശയമാണ്. ഒരാൾക്ക് എല്ലാ ഭൂതി നടപ്പിലാക്കുമെന്ന് തോന്നിയാൽ അവന് പറ്റിയ ആശയമാണ് യുക്തിവാദം. തോന്നതൊക്കെ ചെയ്യണം, തോന്നിവാശയായി നടക്കണം, ഉള്ളാഗ്രഹമെല്ലാം ഒരു ലക്കും ലഗാനുമില്ലാതെ നടപ്പിലാക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾക്ക് പറ്റിയ ആശയമാണ് യുക്തിവാദം. കാരണം യുക്തിവാദത്തിന്റെ സാമ്രാജ്യത്തിൽ ഹലാലോ ഹറാമോ ഇല്ല. യുക്തിവാദത്തിന്റെ സാമ്രാജ്യത്തിൽ പിന്നെ ഹലാലോ ഹറാമോ ഇല്ല. അവിടെ നിരീക്ഷകനില്ല, വിചാരണയില്ല, ശിക്ഷയില്ല, ഒന്നുമില്ല. തോന്നിയതുപോലെ ചെയ്യാം. തെറ്റ് ചെയ്തു പോയാൽ ഖേദം തോന്നുന്ന, പ്രയാസം തോന്നുന്ന ഹൃദയം അതില്ല. ഒരാൾക്ക് തെറ്റ് ചെയ്തു പോയാൽ ഈമാനുണ്ടെങ്കിൽ അവന് പ്രയാസം തോന്നും. പാപങ്ങൾ വേദനിപ്പിക്കുക എന്നത്, ചെയ്തു പോയ അബദ്ധങ്ങൾ ഒരാളെ വേദനിപ്പിക്കുക എന്നത് അയാളുടെ ഈമാനിന്റെ അടയാളമാണ്. അത് ഇയാളുകൾക്കില്ല. യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുപോയതിന്റെ കാരണവും ഇത് തന്നെയാണ്. യുക്തിവാദം പോലെയുള്ള ആശയങ്ങളിൽ പലരും പെട്ടുപോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഈ തീരാത്ത മോഹങ്ങളാണ്. അതെല്ലാം നടപ്പിലാക്കണമെന്ന ആഗ്രഹമാണ്. പണ്ഡിതന്മാർ പറയാറുള്ളതുപോലെ അശഹവതു സബൂലു ശുബ്ഹ, അശഹവതു സബൂലു ശുബ്ഹ. ശഹവത്ത് എന്നത്, ഇത്തരം മോഹങ്ങൾ എന്നത് ശുബ്ഹത്തിന് മനസ്സിലേക്ക് കടത്തിവിടാൻ വഴി എളുപ്പമാക്കി കൊടുക്കുന്ന സോപ്പാണ്. അതിന് കടന്നു പോകാൻ പറ്റിയ നല്ല വഴുവഴുക്കുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ് ദീനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം സംശയങ്ങൾ. ഈ ചിന്ത, ദുനിയാവിലെ മോശമായ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, അതുള്ളത് കാരണത്താൽ അവൻ ദീനിൽ സംശയിക്കാൻ തുടങ്ങും. കാരണം ഇതിലേക്ക് പോയാൽ പിന്നെ അതൊരു ആവശ്യമില്ല, പിന്നെ ആരെയും പേടിക്കേണ്ടതില്ല, അള്ളാഹു കാണുമെന്ന ചിന്തയില്ല, അള്ളാഹുവിന്റെ വിചാരണയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ല. സ്വർഗത്തിലോ നരകത്തിലോ അവന് വിശ്വാസമില്ല. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാരണം, ദീനിൽ, അള്ളാഹുവിന്റെ മതത്തിൽ, ഇസ്ലാമിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നവന്റെ തോന്നലാണ്. ദീനിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ശരിയാണ്, അള്ളാഹു അവതരിപ്പിച്ച ദീനിൽ ആളുകൾ കടത്തിക്കൂട്ടിയാൽ അതിന് വൈരുദ്ധ്യം വരും. യഹൂദികൾക്കും നസ്രാനികൾക്കും സംഭവിച്ചതുപോലെ ആളുകൾ കടത്തിക്കൂട്ടിയാൽ അതിൽ വൈരുദ്ധ്യമുണ്ടാകും. എന്നാൽ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ആളുകൾ കടത്തിക്കൂട്ടിയത് ഈ ദീനിന്റെ വൈരുദ്ധ്യമാണെന്ന് ഒരാൾ ആരോപിച്ചാൽ അത് കളവാണ്. ജനങ്ങൾ ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയ ഒരു കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ടായാൽ, ഒരിടത്ത് പറഞ്ഞതിനെതിര് മറ്റൊരു സ്ഥലത്ത് കണ്ടാൽ അത് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുക എന്നത് തികഞ്ഞ അക്രമമാണ്. അതൊരിക്കലും ശരിയല്ല. ആറാമത്തെ പ്രധാനപ്പെട്ട കാരണം, സഹോദരങ്ങളെ, ഇസ്ലാമിനെ കുറിച്ചുള്ള, ഇസ്ലാമിന്റെ അതിമഹത്തായ അതിസുന്ദരമായ നന്മകളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഈ ദീനിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒരാൾ പഠിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് പിന്നെ മറ്റൊരു തത്വശാസ്ത്രത്തിന്റെയും ആവശ്യമുണ്ടാവുകയില്ല. ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു ആശയത്തിന്റെ ആവശ്യം, അതിലേക്ക് പോകേണ്ടുന്ന ഒരാവശ്യം അയാൾക്കുണ്ടാവുകയില്ല. ഖുർആനിലും സുന്നത്തിലും, ഖുർആനിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും, ഈ ദീനിലെ മുൻഗാമികളുടെ ചരിത്രത്തിലും അവന് മതിയായതുണ്ട്. വേറൊന്നിലേക്ക് പോകേണ്ട ആവശ്യം തന്നെ അവനുണ്ടാവുകയില്ല. അയാൾ പറഞ്ഞ ആ ചിന്തകന്റെ വാക്ക് എത്ര നല്ല കാര്യമാണ്, അയാൾ പറഞ്ഞ വാചകം നോക്കി, അതെത്ര നല്ലതാണ് എന്നിങ്ങനെ പലരുടെയും പല ആശയങ്ങളും, നല്ലതെന്ന് തോന്നിക്കുന്ന പല വാക്കുകളും, ഇതൊന്നും പഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കേണ്ടുന്ന ആവശ്യം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒരാൾ ഇറങ്ങിയാൽ അയാൾക്ക് അതിന്റെ ആവശ്യമുണ്ടാവും. അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ദീനിൽ ഉള്ള നന്മകൾ അത് മറ്റൊന്നിലുമില്ല. ഈ ദീനിലാണ് പരിപൂർണമായ എല്ലാ നന്മയും ഉള്ളത്. കാരണം ഇത് അള്ളാഹു പൂർത്തിയാക്കിയ ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. അലിയവും അക്മൽ തുലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അസ്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും ഇസ്ലാം ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, റബ്ബ് ഇങ്ങനെ പറഞ്ഞ ദീൻ അതിനാണ് നമ്മളെങ്കിൽ അതല്ലാത്തത് അതിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരാവശ്യവും നമുക്ക് അതിനെ കൊണ്ടില്ല. അത് പഠിക്കേണ്ടുന്നതോ അത് വായിക്കേണ്ട അതിന്റെ ആളുകളുടെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമോ ഒന്നും നമുക്കില്ല. മറിച്ച് അല്ലാഹു ഈ ദീനിൽ നമുക്ക് വേണ്ടതെല്ലാം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഈദാക്കാൻ പെരുന്നാളാക്കാൻ പോകുന്ന ദിവസമാണ് ഈ ആയത്തിറങ്ങിയ ദിവസം. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ആ ദിവസം അവർക്ക് വർഷാവർഷം വരുമ്പോൾ അവർ അതിനെ പ്രത്യേകമായി കാണുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെയാണ് ഈ ആയത്ത് അവതരിച്ചതും. അതുകൊണ്ട് ഈ ദീനിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാത്തത്, അതിനെക്കുറിച്ചുള്ള അറിവ് കേട്, വിവരക്കേട്, അത് ഇതുപോലുള്ള പിണച്ച ചിന്തകളിലേക്ക് ആളുകൾ പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, യുക്തിവാദികളോ അതുപോലെ ഏതെങ്കിലും പിഴച്ച കക്ഷികളോ ഇസ്ലാമിനെ കുറിച്ച് ദുരാരോപണങ്ങളും കൊണ്ട് വരുമ്പോൾ മാത്രം മറുപടി പറയാൻ ഇറങ്ങുക, അപ്പൊ മാത്രം ആ വിഷയം ജനങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങുക, ഇതല്ല പരിഹാരം. മറിച്ച് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഒരു മുസ്ലിം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ, അതിന്റെ ആശയം, അതിന്റെ അർത്ഥം, അതിന്റെ തഫ്സീർ, അതിന്റെ ചുരുങ്ങിയ വിശദീകരണമെങ്കിലും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിന്റെ ആകത്തുകയായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഹദീസുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം, ഇതെല്ലാം പടിപടിയായി നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ, പൊതുജനങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങാതെ, യഥാർത്ഥത്തിൽ അത് പഠിച്ചാൽ ഇതുപോലത്തെ കക്ഷികൾ, യുക്തിവാദിയോ ആരാകട്ടെ, അവർ വരുമ്പോൾ തന്നെ അവന് തിരിഞ്ഞു നോക്കാൻ തോന്നുകയില്ല, അവന്റെ ശുഭഹത്തുകൾ എവിടെയും കൊള്ളുകയില്ല. പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിഇദ്നില്ല. എന്നാൽ ഇതിനൊന്നും നിൽക്കാതെ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ മാത്രം കൊട്ടിഘോഷിച്ച് വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിച്ച് എന്നിട്ട് അത് വലിയ നമ്മുടെ എന്തോ വലിയ പ്രവർത്തനങ്ങളാണെന്ന് എടുത്തു പറഞ്ഞ് ആ രൂപത്തിൽ സഹോദരങ്ങളെ പോവുകയല്ല പരിഹാരം. മറിച്ച് അല്ലാഹുവിന്റെ ദീൻ അത് പഠിക്കുക, അതിന്റെ നന്മകൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വാദങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവന് തോന്നുകയില്ല. ഏഴാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ്, ഒരു യുക്തിവാദിയും യുക്തിവാദിയാകുന്നില്ല, അങ്ങേയറ്റ അഹങ്കാരം കിബർ അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിലല്ലാതെ. കിബർ, തികഞ്ഞ അഹങ്കാരം, അത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാ ബിഗൈരി സുൽത്താനിൻ അതാഹും ഇം ഫീ സുദൂരിഹിം ഇല്ലാ കിബറും മാ ഹും ബിബാലിഗീ ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു ഹുവ സമീഉൽ ബസീർ. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്നവർ, ബിഗൈരി സുൽത്താനിൻ അതാഹും, അവർക്ക് കിട്ടിയ ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല, ഒരു തെളിവുമില്ലാതെ, രേഖയുമില്ലാതെ അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇം ഫി സുദൂരിഹിം ഇല്ലാ കിബ്റുൻ, അവരുടെ ഹൃദയത്തിൽ കിബ്റല്ലാതെ മറ്റൊന്നുമില്ല, മുഴുവൻ അഹങ്കാരമാണ്, തികഞ്ഞ അഹങ്കാരം. ഏറ്റവും വലിയ പൊട്ടത്തരം കൊണ്ടാണ് അവൻ നടക്കുന്നത്, എന്നാൽ അവനെ പോലത്തെ ഒരു അഹങ്കാരി പറയില്ല. ഇതാണ് യുക്തിവാദി. അവനോളം വലിയ വിഡ്ഢിത്തം കൊണ്ട് നടക്കുന്നവൻ വേറെ ആരുമില്ല, എന്നാൽ അവനോളം വലിയ അഹങ്കാരിയും വേറെ ആരുമില്ല. മാഹും ബിബാലിഗി, അവരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഈ ദീൻ തകരണമെന്ന്, സത്യത്തിന്റെ ആളുകൾ പരാജയപ്പെടണമെന്ന് അവരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഫസ്തഈദ് ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സാവലിനെ ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ, മിമ്മിതിലി ഹാലിഹിം, അവരെ പോലെ ആകാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ആഹിദ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, അവരെ പോലെ ആകാതിരിക്കാൻ നീ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുക, ഇതുപോലത്തെ അഹങ്കാരം ഇല്ലാതിരിക്കാൻ. ഇന്നഹു ഹുവ സമീഉൽ ബസീർ, അല്ലാഹു ആണ് എല്ലാം കേൾക്കുന്നവൻ, അവനെല്ലാം കാണുന്നവനാണ്. പ്രിയമുള്ളവരെ, ഈ അഹങ്കാരം അവരെ ഒരുപാട് പടുകുഴികളിൽ കൊണ്ടു ചാടിച്ചു. അവർ ഒരുപാട് അജ്ഞതയുടെ വിവരക്കേടിന്റെ വഴികേടിന്റെ പാതാളങ്ങളിൽ പതിച്ചു. ഈ അഹങ്കാരം കാരണക്കാണ് അള്ളാഹുവിന്റെ ദീനിനെ അവർ നിഷേധിച്ചത്. ഈ അഹങ്കാരം കൊണ്ടാണ്, ഈ അഹങ്കാരം കൊണ്ട് സത്യം കേൾക്കാൻ അവർ തയ്യാറാവുകയില്ല. അവനൊന്നും അങ്ങോട്ട് കേൾക്കണ്ട, ഇങ്ങോട്ടവൻ പറയുന്നത് മാത്രമേ അതെല്ലാവരും കേട്ടുകൊള്ളുക. ഇതാണ് അവന്റെ വാദം. അവരുടെ കയ്യിലുള്ള വിജ്ഞാനത്തിൽ മതിമറക്കുക, അത് മതി. നമ്മുടെ കയ്യിൽ ശാസ്ത്രമുണ്ട്. എന്താ ഈ ശാസ്ത്രം? എന്താണ് ഈ ശാസ്ത്രം? ഇത് മുകളിൽ നിറങ്ങിയതാണോ? ഇത് അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്നതാണോ? ഇതെവിടുന്ന് കിട്ടിയതാണ്? ഈ ശാസ്ത്രത്തിൽ അവൻ പഠിച്ചു വച്ച കാര്യങ്ങളിൽ അതിൽ സന്തോഷിക്കുക, അതിൽ മതിമറക്കുക അഹങ്കാരം കൊണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, ഫലമ്മാ ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി ഫരിഹൂ ബിമാ ഇൻദഹും മിനൽ ഇൽം വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അല്ലാഹ് അവരുടെ റസൂലുകൾ, അള്ളാഹു അവരിലേക്ക് അയച്ച അള്ളാഹുവിന്റെ ദൂതന്മാർ, അള്ളാഹുവിന്റെ റസൂലുകൾ അവരിലേക്ക് വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ, അള്ളാഹുന്റെ റസൂല് കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ചാണ്, റസൂലുകൾ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് നോക്കി ഖുർആനിൽ എത്ര സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ, ബിസുബുർ, അള്ളാഹുവിൽ നിന്നിറങ്ങിയ വ്യക്തമായ രേഖകൾ, അവന്റെ കിതാബുകൾ, വൽ കിതാബിൽ മുനീർ, പ്രകാശമേകുന്ന ഗ്രന്ഥങ്ങൾ. എന്നാലോ മനുഷ്യന് കണ്ടുപിടിച്ച വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു പല സ്ഥലത്തും പറഞ്ഞത് കാണാം, വന്നാണ്, ഊഹമാണ്. കാരണം പല ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് പറഞ്ഞല്ലോ, നാളെ പറയാൻ പോകുന്നത്. ഇങ്ങനെ മനുഷ്യർ അവർ നോക്കിയും കണ്ടും ഭൂതക്കണ്ണാടികൾ വെച്ചും മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിലവർ സന്തോഷിച്ചു. ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽം, അവരുടെ പക്കലുള്ള അറിവിൽ അവരതാ സന്തോഷിക്കുന്നു. നബിമാർ കൊണ്ടുവന്ന വ്യക്തമായ തെളിവുകൾ അവരിലേക്ക് എത്തിയപ്പോൾ അവർക്ക് ഇത് മതി. ഇതിലാണ് അവരുടെ എല്ലാ സന്തോഷവും സമാധാനവും. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ പരിഹസിക്കുന്ന കാര്യമതാ അവർക്ക് ചുറ്റുമെത്തുകയായി. അള്ളാഹുവിന്റെ അദാബ് അവർക്ക് എത്തുകയായി. ഈ അഹങ്കാരം കാരണത്താൽ അവർ അവരുടെ നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്നു. റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലുകൾ, അള്ളാഹുവിന്റെ ദൂതന്മാർ, അള്ളാഹു കാലാകാലങ്ങളിൽ മനുഷ്യരിലേക്ക് നിയോഗിച്ച അവന്റെ നബിമാർ, അവർ വന്നിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അവർ വന്നിരുന്നു എന്നതിന് കോടാനുകോടി മനുഷ്യരുടെ തലമുറകൾ സാക്ഷിയാണ്. ആ നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനം അതവർക്ക് വേണ്ട, അത് പിൻപറ്റുന്നവൻ അന്ധവിശ്വാസി, അവൻ തെളിവ് അംഗീകരിക്കാത്തവൻ. എന്നാൽ ഇവനോ? ഇവനാരെ പിൻപറ്റുന്നത്? ഇവന്റെ നേതാക്കന്മാരെ. ഇവന് പല സിദ്ധാന്തങ്ങളും തത്വശാസ്ത്രങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് ആളുകളെ അവരന്ധമായി അവൻ അനുകരിക്കുന്നു. അങ്ങനെ ഈ അഹങ്കാരം കാരണത്താൽ അവന്റെ ഹൃദയം അതാ വഴികേടിലായി. അവർ അള്ളാഹുവിന്റെ ഹക്ക് ഉപേക്ഷിച്ച് വഴിതെറ്റിപ്പോയപ്പോൾ അള്ളാഹു അവരെ ആ വഴികേടിൽ തന്നെ ആക്കിയിരിക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ, ഈ പിഴച്ച യുക്തിവാദം എന്ന പേരുള്ള ഈ നിഷേധത്തിലേക്ക് ഈ ആളുകൾ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇവർ ദീനിനെ നിഷേധിക്കാൻ, ഇസ്ലാമിനെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏതെങ്കിലും ചരിത്രത്തിലെ ഒരു കഷ്ണം ഉരുവാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിലെ ഏതെങ്കിലും ഒരു ഭാഗം അപ്പുറം ഇപ്പുറം കട്ടുമുറിച്ച് കൊണ്ടുവരും. എന്നിട്ടാണ് ഇവൻ ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ സംശയമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നോക്ക്, യുക്തിവാദികൾ പറയുക നമ്മളെല്ലാ ദീനിനും എതിരാണ് എന്നാ, നമുക്ക് എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു. എന്നാലോ അതല്ല എന്നത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. ഇവരുടെ മുഴുവൻ ശത്രുതയും ഇവരുടെ മുഴുവൻ എതിർപ്പും യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടാണ്. കാരണം ഇതാണ് അള്ളാഹുവിന്റെ ദീൻ. ഒരു മനുഷ്യൻ ഒരു കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു, അയാൾക്കതിലെ ഹലാലും ഹറാമും നോക്കേണ്ടി വരും, ഇതെനിക്ക് പറ്റൂല്ലേ, ഇതിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്നവൻ നോക്കേണ്ടി വരിക, അവൻ മുസ്ലിം ആയിരുന്നാൽ മാത്രമാണ്. അല്ലാതെ അവൻ എന്റെ ആവശ്യമില്ലല്ലോ, അവന്റെ പള്ളിയിൽ മാത്രമേ അവന്റെ ദീനുള്ളൂ, അവന്റെ മതമുള്ളൂ, പുറത്തവനത് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അവൻ ദീനിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹുല്ലദീൻ പരിശുദ്ധ ഇസ്ലാം അത് നിനക്ക് നീ ജനിച്ചതു മുതൽ മരണം വരെ നിന്റെ ഓരോ നീക്കങ്ങളിലും അള്ളാഹുവിന്റെ ദീനിൽ നിനക്ക് മാർഗനിർദ്ദേശങ്ങളുണ്ട്. നീ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് നിനക്ക് നിർബന്ധമാണ്, ഇന്നത് നീ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് നന്മയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് തിന്മയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചവരാണ്, ഇസ്ലാമിലുള്ളവരാണ്. അതുകൊണ്ട് ഈ ദീനിനോടാണ് അവർക്ക് എല്ലാ എതിർപ്പും. കാരണം പിശാചിന്റെ ശൈത്താന്റെ ആളുകളാണ്, പിശാചിന്റെ അനുയായികളാണിവർ, മനുഷ്യ പിശാചിക്കളാണിവർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനോട് ഇവർക്ക് വിരോധമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിലെ ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇതുപോലെ നിസാരമായ ഒരാൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വ്യക്തമാവും ഇതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന്. എന്നാൽ ഈ ദീനിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ദുരാരോപണം അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കുമോ? അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ നമ്മുടെ ദീനിന്റെ അടിത്തറ അതാണ്. ആറ് ഈമാൻ കാര്യങ്ങൾ നമ്മുടെ ദീനിന്റെ ഈ മതത്തിന്റെ അടിസ്ഥാനം അതാണ്. എന്താണ് ഇവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ഇവരുടെ അടിസ്ഥാനങ്ങൾ, ഇവരുടെ യുക്തിവാദം എന്തിന്റെ മുകളിലാണോ കെട്ടിപ്പടുത്തിട്ടുള്ളത്, അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇവരുടെ അടിത്തറയാണ് നമുക്ക് പൊളിക്കാനുള്ളത്. അത് പൊളിക്കാനില്ല, അത് ഊരിയാതെറിക്കുന്നതാണ്. അത്രയും ദുർബലമാണ് ഇവരുടെ അടിത്തറ. നോക്കൂ, യുക്തിവാദം കേന്ദ്രീകരിച്ചിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ എന്തിന്റെ മുകളിലെ യുക്തിവാദം നിൽക്കുന്നത്? എന്തിന്റെ മുകളിലാണ് യുക്തിവാദം അതിന്റെ വേരുകൾ താഴ്ത്തിയിട്ടുള്ളത്? ഒന്നാമത്തെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഡാർവിൻ സിദ്ധാന്തം. പരിണാമവാദം. എന്താണ് പരിണാമവാദം എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ജീവനില്ലായിരുന്നു, ചുരുക്കി പറഞ്ഞാൽ ജീവനില്ലാത്ത ഒന്നുമില്ലാത്ത ഈ ലോകത്ത് പെട്ടെന്നതാ ഒരു ജീവന്റെ കണിക അത് മുളപൊട്ടുന്നു. ജീവൻ പെട്ടെന്നുണ്ടായി, കുറച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടായി ഈ ജീവൻ പല ജീവികളായി തീർന്നു. ഒന്ന് വളർന്ന് വേറൊന്നായി തീരും, ഒന്ന് പരിണമിച്ച് വേറൊന്നായി തീരും. അങ്ങനെ പരിണമിച്ച് ഈ മനുഷ്യനുണ്ടായിരിക്കുന്നു. നോക്കണം, ഇസ്ലാമിനെ എതിർക്കാൻ വരുന്ന ആളുകളുടെ അള്ളാഹുവിന്റെ ദീൻ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ദീൻ ലൈലുഹ കനഹാരിഹ, രാവു പോകലും പകൽ പോലെ പ്രശോഭിതമായ അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കുന്ന ആളുകളുടെ അടിത്തറയാണ്. ഇവിടെ കേരളത്തിൽ ഇസ്ലാമിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പല സ്ഥലത്തും പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഇസ്ലാമിനെ ചീത്ത പറയാൻ നടക്കുന്ന വലിയ പ്രൊഫസർമാരാണ് അത്ര. ആരാണ് ഇവനൊക്കെ പ്രൊഫസറാക്കിയതെന്നാണ്. ഈ സിദ്ധാന്തം, ഡാർവിൻ സിദ്ധാന്തം അംഗീകരിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി അതിനെ അംഗീകരിക്കാൻ, അതിനെ ന്യായീകരിക്കാൻ പുസ്തകം എഴുതിയിട്ടുള്ള ആളുകൾ അവരാണ് ഇസ്ലാമിനെ ചീത്ത പിടിക്കാൻ നടക്കുന്നത്. എങ്ങനെയാണ് ഈ ജീവൻ ഇങ്ങനെ ഉണ്ടായത്? നിർജീവാവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്? ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ ജീവൻ ഉണ്ടായി? അപ്പൊ പറയും, പെട്ടെന്നുണ്ടായി. യുക്തിവാദി ഉത്തരം, പെട്ടെന്നുണ്ടായി. എങ്ങനെയാണ് ഇത് പരിണമിച്ചത്? അതിങ്ങനെ കാലം കഴിയുമ്പോൾ ഒന്ന് മറ്റൊന്നായി പരിണമിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഈ ഡാർവിൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാളിങ്ങനെ നോക്കിയപ്പോ ചില ഭൂമിയിലെ ചിലതിനെ കാണാൻ ചിലതിനെ പോലെയുണ്ട്. അപ്പൊ ഈ സാമ്യത തോന്നിയപ്പോ അയാൾ ഉണ്ടാക്കിയതാണ് എന്ത്? മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണ്. എന്താണ് ന്യായം? മനുഷ്യനിലും കുരങ്ങിലും ഒരേ തരം രോഗങ്ങളുണ്ട് അത്രേ. കാരണം മനുഷ്യനുണ്ടാകുന്ന പല രോഗങ്ങളും കുരങ്ങിലുമുണ്ട്. അതാണ് ന്യായം. അപ്പൊ അതുകൊണ്ട് കുരങ്ങുന്നുണ്ടായി. തിരിച്ചവരോട് ചോദിക്കാം, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മനുഷ്യരിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ എലിയിൽ കാണാം. നബി എലിയിൽ ഉണ്ടായതായിക്കൂടെ മനുഷ്യൻ ചോദിക്കാൻ പാടില്ല. എലിയിൽ ഉണ്ടായതായ പോലെ അതുപോലെ ഈ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഒരാശയമാണ് നമ്മുടെ അവയവങ്ങൾ അല്ലെങ്കിൽ ജന്തുക്കളുടെ അവയവങ്ങൾ കുറെ കാലം ഉപയോഗിക്കാതെ വച്ചാൽ അത് നശിപ്പോകും, പിന്നെ അവയവം ഉണ്ടാവില്ല. അതേസമയം ഉപയോഗിക്കുന്ന അവയവങ്ങൾ അതിന് അത് വളരും, അതിന് മാറ്റങ്ങൾ സംഭവിക്കും, അത് നിലനിൽക്കും. ഇങ്ങനൊക്കെയാണ് അവർ. അതുകൊണ്ടാണ് ജിറാഫിന്റെ കഴുത്ത് ഇങ്ങനെ നീണ്ടത്. എന്താ കാരണം? ജിറാഫിനിങ്ങനെ ഇലകളൊക്കെ കടിച്ചു തിന്നേണ്ടി വരും. അപ്പൊ കഴുത്ത് നീട്ടി ഇല കടിച്ചു നിന്ന് തിന്നുതിന്ന് ജിറാഫിന്റെ കഴുത്ത് ഇങ്ങനെ നീണ്ടുപോയി. യുക്തിവാദം എന്തൊരു യുക്തിയാണ്, എത്ര വലിയ സിദ്ധാന്തമാണ്. അപ്പൊ അതേപോലെ ഈ ആശയം വെച്ച് തിരിച്ചു വെച്ചാൽ അല്ല സഖാവേ, ഈ ആടും ഇതേപോലെ നൂറ്റാണ്ടുകളായി കഴുത്ത് നീട്ടി ഇല കടിച്ചു നിന്നുണ്ടല്ലോ, എന്താ അതിന്റെ കഴുത്ത് വലുതായിട്ട്? ഉത്തരമില്ല. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, സത്യത്തിൽ ഇയാൾക്ക് ഇത് സാമ്യത കണ്ടപ്പോ ഒരേപോലെ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോ തോന്നിയത്. മൂപ്പൊരു ദിവസം കണ്ണാടി നോക്കുമ്പോ എന്ന് തോന്നിയപ്പോ മൂപ്പര് പറഞ്ഞു ഇത് കുറയ്ക്കുന്നുണ്ടായത്. ഇതാ ഈ ഇന്ന് ഈ ദീനിനെ പരിഹസിച്ച് ആദ്യം തേകന്നൂരിയായി, പിന്നെ യുക്തിവാദിയായി അല്ലെങ്കിൽ കൊലങ്കുവാദിയായി, അതിലേക്ക് പോയ ചിലരുണ്ടല്ലോ. ഒഴുക്കൊക്കെ കണ്ണാടി നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് ഒരു ദിവസം. അങ്ങനെയാണ് യുക്തിവാദിയായത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവരുടെ ഈ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട വേറെ ചില നിയമങ്ങളാണ്. മനുഷ്യന്റെ മുടി, അത് ഇവർ പറഞ്ഞു കൊരങ്ങുന്ന മനുഷ്യനുണ്ടായതാണ്. അപ്പോ തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വന്നപ്പോ രോമങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോയി. രോമങ്ങൾ കൊണ്ട് ഉപയോഗമില്ലാത്തത് കൊണ്ട് ആ രോമങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോയി തല. എന്നാൽ എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ അതിനേക്കാൾ കുറവാണല്ലോ രോമം എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. അപ്പൊ അവർ പറയും, അപ്പൊ ഡാർവിൻ പറഞ്ഞത്ര, അത് സ്ത്രീകൾക്ക് സൗന്ദര്യം വേണം. സ്ത്രീകൾക്ക് സൗന്ദര്യം വേണമല്ലോ, അവർ സൗന്ദര്യവും അലങ്കാരവും ഒക്കെ ആവശ്യമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ രോമങ്ങൾ പുരുഷന്റേതിനേക്കാൾ കുറഞ്ഞത്. ശരി, സ്ത്രീകൾക്ക് സൗന്ദര്യം വേണം, അലങ്കാരം വേണം, അതുകൊണ്ട് അവരുടെ രോമങ്ങൾ കുറഞ്ഞു എന്നത് ശരിയാകും. അവർക്കങ്ങനെ നിശ്ചയിച്ചത് റബ്ബാണെങ്കിൽ, ഹക്കീമും ഖബീറുമായ എല്ലാവർക്കും അവർക്ക് യോജിച്ചത് നിശ്ചയിച്ചു കൊടുത്ത്, അവർക്ക് വേണ്ടുന്നത് നിശ്ചയിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. ഇവരിപ്പറഞ്ഞ പരിണാമവാദം കൊണ്ട് അതെങ്ങനെ ശരിയാവും? സ്ത്രീകൾക്ക് സൗന്ദര്യം ആവശ്യമുള്ള, അലങ്കാരം ആവശ്യമുള്ള ആളുകളാണ് സ്ത്രീകൾ എന്ന് നിശ്ചയിച്ച് അവരുടെ രോമം പുരുഷന്റേതിനേക്കാൾ കുറഞ്ഞതാക്കിയത് ആര്? ചോദ്യമാണ്, ഉത്തരമില്ലാത്ത ചോദ്യം. യുക്തിവാദിക്ക്, പരിണാമവാദിക്ക്, ഡാർവിന്റെ മുഖല്ലിദിന് ഉത്തരമില്ലാത്ത ചോദ്യം. വേറെ ഇവരുടെ സിദ്ധാന്തത്തിലെ, ഡാർവിൻ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട നിയമമാണെന്ത്? തലയിൽ മാത്രം മുടിവാക്കിയുണ്ടല്ലോ, അപ്പൊ അതിനെന്തെങ്കിലും ഉത്തരം വേണ്ടേ? കുരങ്ങനിൽ നിന്ന് മുടി നീങ്ങി നീങ്ങി അവസാനം മനുഷ്യനിലേക്ക് എത്തിയപ്പോൾ തലയിൽ മുടിയുണ്ട്, അതിനെന്താ ഉത്തരം? അപ്പൊ ഇയാൾ പറഞ്ഞത്ര, അത് തലയെന്ന് പറഞ്ഞാൽ അടിയൊക്കെ കുറെ കിട്ടാനുള്ള ഒരു അവയവമാണെന്ത് തലയുള്ളത്. തലയിൽ കുറെ അടി കിട്ടും, അതുകൊണ്ട് തടുക്കാൻ വേണ്ടി മുടിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ തലയും മൂക്കും നെറ്റിയൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? അവിടെ അടിയിട്ടൂലേ. ശരി, ശരീരത്തിന്റെ നമ്മൾ കാണാത്ത, പുറത്ത് കാണാത്ത രഹസ്യമായ അവയവങ്ങളിൽ പലതിലും അവിടെയുണ്ട്, അവിടെ അടിയിട്ടുന്നുണ്ട്. ഉത്തരമില്ല. അപ്പൊ സഹോദരങ്ങൾ, ഇതുപോലെ തികച്ചും യുക്തിരഹിതമായ, ഒരു യുക്തി കൊണ്ടും ന്യായീകരിക്കാൻ സാധിക്കാത്ത, തികച്ചും അബദ്ധജടിലമായ ഈ വാദം, ഇതിന്റെ ആളുകൾ, ഇതിന്റെ അനുയായികൾ ഡാർവിനെ ഇമാമുമാരായി ഇമാമായി കണക്കാക്കി അയാൾ ഇത്തിബാഇ ചെയ്യുന്ന അയാളുടെ അനുയായികളായി നടക്കുന്ന അവന്റെ ആളുകളാണ്, അതിന്റെ ആളുകളാണ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ പരിഹസിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യാൻ വരുന്നത്. നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പരിണമിച്ചത് ഇനി ബുദ്ധി കുറച്ചുകൂടി വളരാനുണ്ട് എന്നിട്ട് വാ, ബുദ്ധി ഇനിയും പരിണമിച്ച് ഇനിയും തലച്ചോറ് വളരാനുണ്ട് ഇസ്ലാമിനോട് മുട്ടാൻ, എന്നാലേ സാധിക്കുള്ളൂ. ഇതുപോലെ ഇത്രയും യുക്തിരഹിതമായ ബുദ്ധിയില്ലാത്ത വിഡ്ഢികളുടെ സ്വർഗത്തിൽ കഴിയുന്ന ഈ ആളുകളാണ് ഇസ്ലാമിനെ പരിഹസിക്കാൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവരുടെ വാദം പ്രചരിപ്പിക്കാൻ നടക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ആളുകൾ ഇസ്ലാമിനെ ഇന്ന് നിരന്തരം പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ന്യായീകരിക്കുന്നതാണിത്. അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ് ഇവർ. അതിനുവേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ. നോക്കൂ, ഇവരുടെ സിദ്ധാന്തം കേന്ദ്രീകരിച്ചിട്ടുള്ള ഇവരുടെ വാദം അടിത്തറയിട്ടിട്ടുള്ളത് ഡാർവിൻ സിദ്ധാന്തത്തിന്റെ മുകളിലാണ്. വേറൊരു സിദ്ധാന്തം, യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സിദ്ധാന്തം, അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പൊട്ടിത്തറ സിദ്ധാന്തമാണ്. നല്ല ഭാഷയിലൊക്കെ പറയും ബിഗ് ബാങ്, മഹാവിസ്ഫോടനം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ലോകവും ഈ പ്രപഞ്ചവുമെല്ലാം ഇങ്ങനെ സംവിധാനിക്കപ്പെട്ടത്, ഇതെല്ലാം ഇത്ര കൃത്യമായി ഈ ആകാശങ്ങളും ഭൂമിയും ഇവിടെയുള്ള മനുഷ്യരും ഇവിടെയുള്ളതുമെല്ലാം സംവിധാനിക്കപ്പെട്ടത് എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഒരുപാട് കാലം മുമ്പ് ഈ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒരു മുട്ടുസൂചിയുടെ തല എങ്ങനെയാണോ, മുട്ടുസൂചിയുടെ തല എത്ര ചെറുതാണോ അത്രയും വലിപ്പത്തിലായിരുന്നു. ആ വലിപ്പത്തിലായിരുന്നു ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതും ഈ പ്രപഞ്ചവുമെല്ലാം. അങ്ങനെ ആയിരിക്കെ ഒരു ദിവസം പെട്ടെന്നതങ്ങ് പൊട്ടിത്തെറിച്ചു, പെട്ടെന്നതങ്ങ് പൊട്ടിത്തെറിച്ച് പിന്നെ ഇതാ ഇതെല്ലാം ഇതുപോലെ ഉണ്ടായി. യുക്തിവാദിയുടെ അടിസ്ഥാനമാണിത്, അവന്റെ ഉസൂലുകളിൽപ്പെട്ട കാര്യമാണിത്. എന്തൊരു വലിയ യുക്തിയാണ്, എന്തൊരു വലിയ ബുദ്ധിയുള്ളവനാണ്, എത്ര വലിയ ശാസ്ത്രമാണ്, എത്ര നല്ല കണ്ടുപിടുത്തമാണെന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ ചോദ്യങ്ങൾ ഈ പൊട്ടത്തനം പറഞ്ഞെടുക്കുന്ന ആളോട് നമുക്ക് ചോദിക്കാണ്ട്. ഒന്നാമതായി ചോദിക്കട്ടെ, എങ്ങനെയാണ്, എവിടുന്നാണ് ഈ ഈ മുട്ടുസൂചിയുടെ തലയുടെ വലിപ്പുള്ള ഈ സാധനം വന്നത്? അതെവിടുന്ന വന്നത്? അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ, അതെവിടുന്ന വന്നത്? ഉത്തരമില്ല. എന്തുകൊണ്ടാണ് കുറെ കാലം അത് പൊട്ടാതിരുന്നത്? ഒരു ദിവസം പൊട്ടിയെന്നാണല്ലോ, എന്തുണ്ടാ കുറെ കാലം പൊട്ടിയില്ല? അടുത്തത്, മുമ്പ് കുറെ കാലം പൊട്ടിയില്ല, പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി. എന്താ അതിന്റെ മുമ്പുള്ള കാലവും ആ പൊട്ടിയ കാലം തമ്മിലുള്ള വ്യത്യാസം? കുറെ കാലം പൊട്ടാതിരുന്നു, പൊട്ടിത്തെറിച്ചില്ല, ഒരു ദിവസം പൊട്ടിത്തെറിച്ചു. എന്താണ് ആ പൊട്ടിത്തെറിച്ച കാലവും പൊട്ടിത്തെറിക്കാത്ത കാലവും തമ്മിലുള്ള വ്യത്യാസം? ഇനി ചോദിക്കട്ടെ, പൊട്ടിത്തെറിച്ചിട്ടെങ്ങനെയാണ് ഹേ മഹാബുദ്ധിമാനെ ഈ കാണുന്ന പ്രപഞ്ചവും ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നദിയും പുഴയും കടലും ഈ കാണുന്നതുമെല്ലാം ഈ വിളിക്കുന്ന ഹൃദയവും ഈ വികാര വിചാരങ്ങളും ഇതെല്ലാം ഇവിടെ ഉണ്ടായത് എങ്ങനെ? ഒരു പൊട്ടിത്തെറിയുണ്ട്. എന്നിട്ടെങ്ങനെ ഈ പൊട്ടിത്തെറിച്ച പ്രപഞ്ചത്തിൽ ജീവൻ എങ്ങനെ ഉണ്ടായി? എങ്ങനെ ജീവൻ പിടിച്ചത്? എങ്ങനെ ഇതിലേക്ക് റൂഹ് വന്നത്? എല്ലാത്തിനും യുക്തിവാദികൾ ഉത്തരം എന്തായാലും പെട്ടെന്നുണ്ടായി. എങ്ങനെ പൊട്ടിത്തെറിച്ച്? പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അതെന്താ അതുവരെ പൊട്ടിത്തെറിക്കാൻ? അത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അവിടെ എങ്ങനെ വ്യവസ്ഥാപിതമായ ഇത്രയും കൃത്യമായ ഒരു കുഴപ്പവും ഒരു പാളിച്ചവും ഒരു ന്യൂനതയും നിനക്ക് കാണാൻ സാധിക്കാത്ത ഇത്രയും കൃത്യമായി പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പെട്ടെന്നുണ്ടായി. അപ്പൊ യുക്തിവാദിയുടെ റബ്ബുൽ ആലമീൻ ആരാ? പെട്ടെന്ന്. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതാണ് ഇവന്റെ റബ്ബ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഇത് ഇതിന്റെ വിവരക്കേടെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും നമുക്ക് പ്രയാസമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം ഇത്രയും വലിയ ഉഡിത്തം പറയില്ല, ഇതിനേക്കാൾ വലിയ ഉഡിത്തം പറയില്ല. എങ്ങനെയാണ് ഒരു പൊട്ടിത്തെറി നടന്ന് ഈ ലോകവും ഈ കാണുന്നതുമെല്ലാം ഉണ്ടാവുക? ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു കുരങ്ങന്റെ കയ്യിൽ, അല്ലെങ്കിൽ മൂന്നാല് കുരങ്ങന്മാർ പിടിച്ചു, എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ കടലാസും വേണേം കൊടുത്തു. ഇവർക്ക് ഇഷ്ടപ്പെട്ട ഉദാഹരണം പറയാം. കുരങ്ങന്മാർ വിളിച്ചിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ കടലാസും വേണേം കൊടുത്തു, ഇത് എഴുതാൻ പറഞ്ഞു. ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതാ, ഒരാളൊരു കഥ എഴുതിയിരിക്കുന്നു, ഒരാളൊരു നല്ല കവിത എഴുതിയിരിക്കുന്നു, ഒരാളൊരു നല്ല പ്രസംഗം എഴുതി ഉണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലത്തെ വാചകം, ഇതുപോലത്തെ ആശയമാണിത്, ഇതുപോലത്തെ സിദ്ധാന്തമാണിത്. ഒരു ചെറിയ കുട്ടി, വേറെയില്ലാത്തൊരു ചെറിയൊരു കുട്ടി, പക്വതയില്ലാത്തൊരു കുട്ടി, രണ്ടോ മൂന്നോ വയസ്സുള്ളൊരു കുട്ടി, അതിൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു കടലാസ് കൊടുത്തു, ഒരു പേനയും കൊടുത്തു. എങ്ങനെ ഉണ്ടാവും? കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതാ, ഈ കുട്ടി ഡാർവിൻ എഴുതിയതുപോലത്തെ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു. അയാളുടെ പുസ്തകം, അല്ലെങ്കിൽ അതുപോലത്തെ യുക്തിവാദികളുടെ പുസ്തകം പരിഭാഷപ്പെടുത്തുന്ന ഇവിടെയുള്ള ചില പ്രൊഫസർമാരെ പോലെ, മുസ്ലിം പേരുള്ള ചിലരെ പോലെ, അവരെ പോലെയുള്ള ഒരു പ്രസംഗം, അവർ പ്രസംഗിക്കുന്ന പോലത്തെ ഒരു പ്രസംഗം അയാൾ ഈ കുട്ടി എഴുതി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു പെട്ടിയിൽ ഒരുപാട് അക്ഷരങ്ങൾ എഴുതിയ കുറെ കടലാസുകൾ, ഓരോ കടലാസിലും ഓരോ അക്ഷരം എഴുതി, എന്നിട്ട് ആ കടലാസുകൾ ഒരു പെട്ടിയിലിട്ടു. കുറെ തവണ ഈ പെട്ടി കുലുക്കി, പെട്ടി ഒന്ന് വലിച്ചെറിഞ്ഞു, മുളക്കെറിഞ്ഞു, താഴ്ത്തെറിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ആ അക്ഷരങ്ങളൊക്കെ കൂടി ചേർന്ന് ഒരു നല്ല പ്രസംഗമായി തീർന്നിരിക്കുന്നു, ഒരു നല്ല കവിതയായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുറെ കല്ലെടുത്ത് നമ്മൾ കുറെ കല്ല് അല്ലെങ്കിൽ ഇഷ്ടിയെടുത്ത് ഓരോന്നോരോന്ന് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു, ഒന്ന് വലിച്ചെറിഞ്ഞു, രണ്ട് വലിച്ചെറിഞ്ഞു, മൂന്ന് വലിച്ചെറിഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ, പിന്നിൽ മനോഹരമായ ഒരു വീട്, ഈ ഇഷ്ടിക കൊണ്ട് അതിസുന്ദരമായൊരു കെട്ടിടം അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ അവൻ നമ്മുടെ എന്തെയ്യാം? ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതേ ഒന്ന് ഒരാൾ ഉത്തരം പറഞ്ഞാൽ എന്താ നമ്മൾ അവനെ ചെയ്യാം? അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, തനി ഭ്രാന്തന്മാരാണ് ഇവർ, തനി ഭ്രാന്താണ്, ഇവരെ ചികിത്സിക്കാറ് വേണ്ടത്. അതേ ഒന്ന് ഉത്തരം പറയുന്നവന് തലക്ക് സുഖമില്ല, നമ്മൾ പറയും. ആ തലക്ക് അസുഖവും കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇസ്ലാമിനെ പരിഹസിക്കാൻ വരുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ, ഈ ശരീഅത്തിനെ അള്ളാഹു പഠിപ്പിച്ച അവന്റെ സന്മാർഗത്തെ പരിഹസിക്കാൻ വരുന്നത് ഈ ആളുകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഇതിനൊക്കെ ഉത്തരം പറയും യുക്തിവാദി, എന്നിട്ട് നമുക്ക് ഇസ്ലാമിനെ പറ്റി വർത്താനം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം ചികയാണ്. യുക്തിവാദികൾ അവരുടെ അടിത്തറ ആദ്യം നേരെയാക്കട്ടെ, അവരുടെ ആശയം സത്യമാണെന്ന് ആദ്യം സ്ഥാപിക്കട്ടെ, എന്നിട്ട് അവർ ഇസ്ലാമിന് നേരെ വന്നാൽ മതി. കാരണം ഇതുപോലത്തെ വ്യർത്ഥമായ വിവരം കെട്ട ആശയങ്ങളിൽ തങ്ങളുടെ ആദർശം കെട്ടിപ്പടുത്ത ആളുകൾ, അവർക്ക് ഇസ്ലാമിനെ പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യാൻ, ഇസ്ലാമിന്റെ പേരുച്ചരിക്കാൻ അവകാശമുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് പതിഞ്ഞ മണൽ തരികളുണ്ടല്ലോ, അത് ഇവരെക്കാളും വിലയുണ്ട്. അറബികൾ സാധാരണ കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കാറില്ല. അറബികളിലെ വലിയ ഏമാന്മാർ, വലിയ മുതലാളികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിനയം കാരണത്താൽ കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നു. റസൂലിന്റെ കയറി സഞ്ചരിച്ച കഴുതയ്ക്ക് ഇവരെക്കാട്ടും ബുദ്ധിയുണ്ട്. എന്നിട്ടല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാൻ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കാൻ യുക്തിവാദി ഒരുപെട്ടു വരുന്നത്? എന്തവകാശമാണ് അവരുള്ളത്? അതുകൊണ്ട് ഇതിനാദ്യം തീരുമാനം ഉണ്ടാക്കട്ടെ യുക്തിവാദി, എന്നിട്ട് അവൻ ഇസ്ലാമിന്റെ വർത്താനം പറയാൻ പറ്റും. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾ കൈമാറി വന്ന അള്ളാഹുവിന്റെ നബിമാർ മുഴുവൻ പഠിപ്പിച്ച വിശ്വാസമാണ് നമുക്ക് പറയാനുള്ളത്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ച അതേ തൗഹീദിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ച അതേ പരലോകത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നൂറ്റാണ്ട് നൂറ്റാണ്ട് കാലമുള്ള കോടാനുകോടി ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതാണ് നബിമാരുടെ സത്യസന്ധത. ആ നബിമാർ സത്യസന്ധരാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവനോ ഡാർവിനും സ്റ്റാലിനും അതുപോലത്തെ ബലാലത്തിന്റെ വഴികെട്ട വിവരം കെട്ട പടുവിട്ടികളായ നേതാക്കന്മാർ അവരെ അന്ധമായി അനുകരിച്ച് നടക്കുന്ന യുക്തിവാദിക്ക് മുസ്ലിമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്? യോഗ്യത നേടി വാദ്യം, എന്നിട്ട് ഇസ്ലാമിനെ പറയും. എന്നിട്ട് ഇസ്ലാമിനെതിരിൽ സംസാരിച്ചാൽ മതി. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള ചോദ്യങ്ങൾ കൊരങ്ങന്മാരുടെ കയ്യിൽ കടലാസും പേനയും കൊടുത്താൽ കഥ എഴുതുമോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് ആരെങ്കിലും പറയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യുക്തിവാദികളുടെ നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട് അതേ സാധ്യതയുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, യുക്തിവാദികൾ നിഷേധിക്കട്ടെ. ഇവരുടെ നേതാക്കന്മാർ സാധാരണക്കാരനല്ല, ഡോക്ടറേറ്റ് പി എച്ച് ഡി നേടിയ ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് സംഭവിച്ചേക്കാം, സാധ്യതയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, പ്രാന്താശുപത്രിയിലാണ് കൊണ്ടാക്കേണ്ടത്, ചികിത്സിക്കാൻ ആദ്യം. ബുദ്ധിയില്ലാത്ത അങ്ങേറ്റം വിവരം കെട്ട ഒരു വിഭാഗമാണ്, അവന് ചിലപ്പോൾ വേറെ കാര്യത്തിന് ബുദ്ധിയുണ്ടാവും, ദുനിയാവിന്റെ വിജ്ഞാനം പഠിക്കാൻ ബുദ്ധിയുണ്ടാവും, പക്ഷെ എന്താ ഈമാനില്ല. അതാണ് ഇമാം അസ്സഹബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം, ലഅന അല്ലാഹു ദഖാ ബില ഈമാൻ ورضي الله عن البلادة مع التقوى. لعن الله الزكاء بلا ايمان. ايمان الا تبدي ان الله شابيكട്ടെ കാര ബാക്കി പല കാര്യത്തിന് ഒരു ബുദ്ധി ഉണ്ട്. ഏറ്റവും ലളിതമായി ഈ സത്യം മനസ്സിലാക്കാൻ അവന് ബുദ്ധിയില്ല. എന്നാൽ തഖ്വയുള്ളവൻ, അവൻ കുറച്ച് വിവരം കുറഞ്ഞവനാണെങ്കിലും അല്ലാഹു അത് തൃപ്തിപ്പെടട്ടെ. ഇമാം ദഹബിയുടെ മഹത്തായ വാക്കാണിത്. കാരണം ഈ ഹഖ്, ഈ മഹത്തായ സത്യം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാതായിപ്പോയവനാണ് യുക്തിവാദി. അവന്റെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ ചോദിച്ചതുപോലെയുള്ള ചോദ്യം അതുപോലത്തെ നടക്കും. അതിനുവേണ്ടി പുസ്തകം എഴുതിയ ഒരു യുക്തിവാദികളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, എന്താ കുഴപ്പം, ഡാർവിൻ പറഞ്ഞത് ശരി തന്നെ. എന്നിട്ട് അയാൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു പ്രസ്സിൽ, ഒരു പ്രസ് അക്ഷരങ്ങൾ, പണ്ടത്തെ പ്രസ് ഉണ്ടല്ലോ, അക്ഷരങ്ങൾ ഇങ്ങനെ വന്ന് ഓരോന്നായി അടിച്ചടിച്ചടിച്ച് അതൊക്കെ പതിഞ്ഞ് കടലാസിൽ പതിഞ്ഞ് അക്ഷരങ്ങളായി നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ആ പ്രസ്സിൽ ഒരുപാട് അക്ഷരങ്ങൾ എഴുതിയ, ലക്ഷക്കണക്കിന് അക്ഷരങ്ങൾ എഴുതിയ കടലാസുകൾ ഇങ്ങനെ അതിലിങ്ങനെ അക്ഷരങ്ങൾ പതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പതിഞ്ഞുകൊണ്ട് കുറേ കാലം പതിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിച്ചേക്കാം? ഒരു നല്ല പുസ്തകം, എല്ലാവർക്കും വായിക്കാൻ പറ്റിയൊരു പുസ്തകം അതിൽ നിന്നുണ്ടായേക്കാം. ആരാ പറഞ്ഞത്? ഡോക്ടറേറ്റ് നേടിയ യുക്തിവാദി പറഞ്ഞതാണ്. എങ്ങനെയുണ്ട്? അതിൽ പോലും അവൻ വിഡ്ഢിത്തമാണ് പറഞ്ഞത്, അതിൽ പോലും യഥാർത്ഥത്തിൽ വലിയ വിവരക്കേടുണ്ട്. ശരി, ആരാ ഈ പ്രസ് ചലിക്കണ്ടേ, സ്വിച്ച് ഓൺ ആക്കണ്ടേ, അതാരാ? കടലാസ് കൊണ്ടുപോയി വെച്ചു കൊടുക്കണ്ടേ? അക്ഷരങ്ങൾ ഓരോന്നോരോന്നായി പതിഞ്ഞാൽ ഒരു കടലാസ് നിന്ന് അടുത്ത് കൊണ്ടുവെക്കണ്ടേ? എന്നിട്ടെല്ലാം അവസാനം ഒതുക്കി വെക്കണ്ടേ? ആരാ ചെയ്യുക? ഉത്തരമില്ല, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്! അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. യുക്തിവാദിയുടെ നെഞ്ചു പിളർക്കുന്ന ചോദ്യമാണ്, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല, അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണോ, സ്വയം ഉണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല, അവർ തന്നെയാണോ അവരെ പടച്ചത്? അം ഖലഖു സമാവാതി വൽ അർദ്, അതല്ല, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവരാണോ? ബല്ല യുഖിനൂൻ, അല്ല, അവർ വിശ്വസിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ഓ, ഏത് പ്രവർത്തനത്തിന്റെ പിന്നിലും അത് ചെയ്ത ഒരാളുണ്ട് എന്നത് സാമാന്യ ബുദ്ധിയാണ്. അതിന് വലിയ ബുദ്ധി വേണ്ട, അതിന് സാമാന്യ ബുദ്ധി മതി. ഒരു ചെറിയ കുട്ടി, അതിനാരെങ്കിലും ഒരാളും കാണാതെ പോയി ഒരാൾ അടിച്ചാൽ കുട്ടി എന്തു പറയും? ആരാ എന്നെ അടിച്ചെന്ന് ചോദിക്കില്ല. എന്നെ ആരാ അടിച്ചത് എന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാരണം എന്താ? അത് ശുദ്ധ പ്രകൃതിയാണ്. ഫിത്റത്തുല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹാ, അല്ലാഹു മനുഷ്യരെ പടച്ച ശുദ്ധ പ്രകൃതിയാണ്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റവുമില്ല. ഈ ശുദ്ധ പ്രകൃതി, ഈ ഫിത്റത്ത് തലതിരിഞ്ഞ വിഭാഗമാണിത്. തലതിരിഞ്ഞുപോയ ഒരു വിഭാഗമാണ് സഹോദരങ്ങളെ യുക്തിവാദികൾ. ഒരാൾ നടന്നു പോകുമ്പോൾ അതാ മുന്നിലൊരു ചുമര് കാണുന്നു, ഒരു മതിൽ കാണുന്നു, രണ്ടു വഴിയാണുള്ളത്. ഒന്നുകിൽ ഇതാരെങ്കിലും കെട്ടിയുണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഒരു കല്ല് മറ്റൊരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു, വേറൊരു കല്ല് വന്ന് അതിന്റെ മുകളിൽ നിന്ന് കയറി നിന്നു, സിമന്റ് കുഴിയൊക്കെ വന്ന് തനിയെ കൊയഞ്ഞുണ്ടായി, ഇതിനെ തേച്ച് പിടിപ്പിച്ചു. ഇതാണ് രണ്ടാമത് പറഞ്ഞാണ് നടക്കുന്നത് എന്ന് പറഞ്ഞവന്റെ പേരാണ് അത്ര യുക്തിവാദി. നല്ല പേരാണ് യുക്തിവാദി എന്നാണ് അത്ര അവന്റെ പേര്. കുരങ്ങുവാദി നമ്മൾ വിളിക്കുന്നില്ല, കുരങ്ങി ചിലപ്പോൾ അപമാനായിപ്പോയാലോ. സഹോദരങ്ങളെ, ഈ ആളുകളുടെ ചില തത്വങ്ങളുണ്ട്, ഇവരുണ്ടാക്കിയ ചില സിദ്ധാന്തങ്ങളുണ്ട്. എന്താണത്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ യുക്തിവാദം ഇവർ കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. ചില തത്വങ്ങൾ അവർ പറയുന്നു, മനുഷ്യന്റെ ബുദ്ധി അതാണ് എല്ലാത്തിനേക്കാളും വലുത്. ബുദ്ധിയാണോ അവന്റെ ഇലാഹി? അവന്റെ ബുദ്ധിയാണ് ഏറ്റവും വലുത്. ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവൻ പലതും തള്ളിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവൻ ആരാണ്? ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ തന്റെ ബുദ്ധിക്ക് പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരിയിൽ ഇതുപോലെ ചില തലതിരിഞ്ഞ ചിന്തകളുമായി ഒരാൾ വന്നപ്പോ, ഒരു കുട്ടി വന്നപ്പോ ഒരു ഉദാഹരണം പറഞ്ഞെടുത്തു. ഇബ്നു അബ്ബാസ് കണ്ണുകൊണ്ട് ചിലത് കാണാൻ പറ്റുന്ന ചിലത് കാണിച്ചു കൊടുത്തു. ചിലത് ചോദിച്ചു, അത് നീ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അഖി മോനെ, فكما جعل الله لأبصار العيون حدا محدودا من دونها حجابا مستورا فكذلك جعل لأبصار القلوب غاية لا يجاوزها وحدودا لا يتعداها مونه فكما جعل الله لأبصار العيون حدا محدودا الله اذا നിന്റെ മുഖത്തെ കണ്ണുകൾക്ക് നിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് അല്ലാഹു ചില പരിധി നിശ്ചയിച്ചിട്ടുള്ളതുപോലെ ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു മറയാണ്, അതിന്റെ അപ്പുറത്ത് കാണാൻ കഴിയില്ല. എന്താ കളക്കരക്ക് നോക്കി അപ്പുറത്തെ കരാണോ? എന്താ ഇവിടുന്ന് നേരെ പോയാൽ ലക്ഷദ്വീപ് എത്തും, നേരെ ഇങ്ങനെ കേൾക്കൂ ഇന്ന് അങ്ങ് കാണുമോ? ശബ്ദം എല്ലാം നമ്മൾ കേൾക്കുമോ? ഒരു പരിധിക്ക് മുകളിലുള്ളത് കേൾക്കുകയില്ല, ഒരു പരിധിക്ക് താഴെ കേൾക്കില്ല. ഒരു പരിധിക്ക് മുകളിലുള്ളത് കേൾക്കുകയില്ല, ഒരു പരിധിക്ക് താഴെയുള്ളതും കേൾക്കുകയില്ല. കാഴ്ചക്കും അങ്ങനെ തന്നെ പരിധിയുണ്ട്. അതുപോലെ അങ്ങനെയാണ് അല്ലാഹു ഹൃദയത്തിന്റെ കാഴ്ചക്കും ബുദ്ധിക്കും ചിന്തക്കും അല്ലാഹു ഒരു അച്ചം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അതിന് വിട്ടുകിടക്കുകയില്ല. അത് കടക്കാൻ സാധിക്കാത്ത, അതിന് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത അതിർവരമ്പുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ശരിയാണ്, കണ്ടത് കേട്ടത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയത്, അതായത് കണ്ട് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയത്, തൊട്ടറിഞ്ഞത്, രുചിച്ചറിഞ്ഞത്, മണത്ത് മനസ്സിലാക്കിയത്, ഇതൊക്കെ ഉണ്ട്, നമ്മൾ സമ്മതിച്ചരാം, ഇതൊക്കെ ഉണ്ട്. ശരി, പക്ഷെ അതുകൊണ്ട് കാണാത്തത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കേൾക്കാത്തത് ഇല്ലാന്ന് പറയാൻ കഴിയുമോ? മണക്കാൻ കഴിയാത്തത്, രുചിക്കാൻ കഴിയാത്തത്, തൊടാൻ കഴിയാത്തത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? തൊട്ടതും കണ്ടതും മണത്തതൊക്കെ ഉണ്ട്. ശരി, അതൊന്നും കഴിയാത്തതില്ല എന്നത് നിന്റെ ഏത് ശാസ്ത്രം കൊണ്ടാണ് നീ തെളിയിക്കുക? മനുഷ്യന്റെ റൂഹ്, അവന്റെ ആത്മാവ് എന്താണ്? എന്താണ് നിന്റെ യാഥാർത്ഥ്യം? പിടിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? തൊട്ടുനോക്കിയിട്ടുണ്ടോ? എന്താ രുചി? കുടിക്കോ? കഴിക്കോ? അറിയില്ല, പോട്ടെ. ബുദ്ധിക്ക് യോജിക്കണം എന്നാണ് പറയുന്നത്. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഈ ബുദ്ധി? തൊട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? മണത്തിട്ടുണ്ടോ? സ്വപ്നം എന്താണ്? സ്വപ്നം അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? എന്താണ് നമ്മുടെ നടക്കുന്നത്? ശാസ്ത്രത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ, ആകർഷണ ബലം, ഗുരുത്വാകർഷണം എന്നൊക്കെ പറയുന്ന സാധനം, ആരാ കണ്ടത്? ആരാ കേട്ടത്? ആരാ തൊട്ടത്? ഈ പറയുന്നത് തന്നെ പലതും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കണ്ടതും കേട്ടതൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് കാണാത്തതും കേൾക്കാത്തതും ഇല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരീച്ചയുടെ പോലും, ദുനിയാവിൽ എത്ര ചെറിയ പടപ്പാണ് ഈച്ച, ഒരീച്ചയുടെ പോലും മുഴുവൻ എന്താണത്? മൊത്തത്തിൽ എന്താണ് ഉള്ളിലുള്ളത്? എന്താണ് അതിന്റെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ മുഴുവൻ മനസ്സിലാക്കാൻ ഇതുവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ശാസ്ത്രം വെച്ചാണ് ഇത്രയുവൻ അല്ലാഹു ഇല്ല എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അറിവ്, ഒരു കാര്യത്തിൽ അറിവ് നമുക്ക് ലഭിക്കാനുള്ള മാനദണ്ഡം യഥാർത്ഥത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല, കാണലോ കേൾക്കലോ തൊടലോ മാത്രമല്ല, പിന്നെയോ ബുദ്ധി കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങളുണ്ട് എന്ന്, കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും. അതുപോലെ സത്യസന്ധമായ വിവരം, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യമുണ്ട് എന്ന്. ബുദ്ധിയുള്ള ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. പഠിച്ചു നോക്കിയ സഹോദരങ്ങൾ, തൊട്ടോ കണ്ടോ കേട്ടോ മാത്രമല്ല ഒരു കാര്യമുണ്ട് എന്ന് നമ്മൾ അറിയുക, ബുദ്ധി കൊണ്ടറിയും ഒരു കാര്യമുണ്ട് എന്ന്. അതുപോലെ സത്യസന്ധമായ വിവരം, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും ചില കാര്യങ്ങളുണ്ട് എന്ന്. അള്ളാഹുവിന്റെ നബിമാർ, അള്ളാഹുവിന്റെ റസൂലുകൾ അവർ പറഞ്ഞതുപോലെയുള്ള അവരുടെ അത്ര, അവർ കൊണ്ടുവന്ന അത്ര സത്യസന്ധമായ വർത്തമാനം മറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ നബിമാർ അവർ ജീവിച്ചിരുന്നു എന്നതിന് നൂറ്റാണ്ട് നൂറ്റാണ്ട് കാലത്തെ ജനങ്ങൾ, കോടാനുകോടി ജനങ്ങൾ സാക്ഷികളാണ്. അവർ സത്യസന്ധരായിരുന്നു എന്നതിന് തലമുറ തലമുറകൾ മനുഷ്യരാശി സാക്ഷിയാണ്. യഥാർത്ഥത്തിൽ അവർ കൊണ്ടുവന്ന വിവരമുണ്ടല്ലോ, ഇവരുടെ മുഴുവൻ സയൻസും ഇവരുടെ മുഴുവൻ ശാസ്ത്രവും എടുത്തു നോക്കിയാലും അവരുടെ വിജ്ഞാനത്തിന്റെ ഒരു തുള്ളി പോലും ആവുകയില്ലാതെ. എന്താ കാരണം? മനുഷ്യന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും ഇതുപോലത്തെ കാര്യങ്ങളല്ല, ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മൂല്യമുള്ള വിജ്ഞാനമുണ്ട്. എന്താണത്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള അറിവ്, പരലോകത്തെക്കുറിച്ചുള്ള അറിവ്, സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള അറിവ്, ഹറാം ഹലാലുകളെ കുറിച്ചുള്ള അറിവ്, ഏറ്റവും വിലയുള്ള വിജ്ഞാനം ഇതാണ്. എവിടുന്ന് കിട്ടും? ആരെ പഠിപ്പിച്ചാൽ? ഡാർവിനോ? അല്ല ഇവരുടെ വേറെ ഏതെങ്കിലും നേതാക്കന്മാരോ? ആരുമൊക്കെ പഠിപ്പിച്ചു തരും? ഇവർ ആ വിജ്ഞാനത്തെയാണ് തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹുവിന്റെ നബിമാരിലൂടെ മനുഷ്യർക്ക് കിട്ടിയ മുഴുവൻ വിജ്ഞാനവും ദുനിയാവിൽ നിന്ന് തുടച്ചു നീക്കണം എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് തൽസ്ഥാനത്ത് സ്ഥാപിക്കേണ്ടത് എന്താണ്? ഇവരുടെ തോന്നിവാസം, ശൈത്താൻ ഇവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്ന പിശാചിന്റെ ദുർബോധനം, അവന്റെ വഴി. യഥാർത്ഥത്തിൽ ഈമാനിന്റെ ആളുകൾ നേരെ തിരിച്ചാണ് ചെയ്യുക. അവർ അള്ളാഹുവിന്റെ നബിമാരിലൂടെ കിട്ടിയ വിജ്ഞാനം അതാണ് ഹൃദയത്തിൽ ഉറപ്പിക്കുക. എന്നിട്ട് ഇവരുണ്ടാക്കുന്നതുപോലുള്ള സംശയങ്ങൾ, അതിനെയാണ് അവർ തുടച്ചു നീക്കാൻ ശ്രമിക്കുക. ഇവരാകട്ടെ അള്ളാഹുവിന്റെ നബിമാരെ തള്ളാൻ നമ്മോട് പറയുന്നു, വിവരംകെട്ട ഇവരുടെ നേതാക്കന്മാർ ഇവർ തട്ടലീത് ചെയ്യുന്നു, അന്ധമായി അനുകരിക്കുന്നു, അവരെ പിൻപറ്റുന്നു. ഇവർ പല തത്വങ്ങളും പടച്ചുണ്ടാക്കി, ഇവർ പല നിയമങ്ങളും ഇവരുടെ വകയായി ഉണ്ടാക്കി. എന്നിട്ട് ആ നിയമങ്ങളനുസരിച്ച്, ആ തത്വങ്ങളനുസരിച്ച് സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, ആ തത്വങ്ങളനുസരിച്ച് ഇവർ നബിമാരുടെ ജീവിതം കീറി കുറിച്ച് പരിശോധിക്കാൻ വരിക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അക്കാര്യം ശരിയല്ല ഇവൻ പറയാൻ. എന്താ തെളിവ്? ഇവൻ കുറെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവൻ കുറെ തത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെതിരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഈ കാര്യം എന്ന് പറയാൻ ഇവൻ ആരാണ്? നിന്റെ തത്വങ്ങൾ നിന്റെ വിഡ്ഢിത്തമാണ്, നീ പടച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിന് ഈമാനുള്ളവരുടെ മനസ്സിൽ അതിന് യാതൊരു വിലയുമില്ല. അതുപോലെ സഹോദരങ്ങളെ, ഇവർ മനസ്സിലാക്കുന്ന ഇവരുടെ കയ്യിലുള്ള അറിവാണ്, അത് മാത്രമാണ് അറിവ്. ഇതല്ലേ അഹങ്കാരം? ഇവർ പഠിച്ചു വെച്ചിട്ടുള്ള ശാസ്ത്രം അത് മാത്രമേ ദുനിയാവിൽ അറിവുള്ളൂ, നബിമാര് കൊണ്ടുവന്നൊന്നും അറിവല്ല എന്നിവർ പറയുന്നു. അതല്ലേ അഹങ്കാരം? ഇവർ പറയുന്നു, കാലം നോക്കൂ, കാലം പുരോഗമിച്ചില്ലേ, ഇനി ഇക്കാലത്ത് ആരാണ് ഇതൊക്കെ സ്വീകരിക്കുക എന്ന് ചോദിക്കുന്നു. നമ്മളൊന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ നബിമാർ അവർക്കുണ്ടായിരുന്ന അറിവ്, ഇവരിന്ന് പുതുതായി കണ്ടുപിടിച്ചുവെന്ന് പറയുന്ന അറിവ്, യഥാർത്ഥത്തിൽ ഈ വിജ്ഞാനം കൊണ്ട്, ഭൗതിക വിജ്ഞാനം കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപദ്രവമുണ്ടായിട്ടുണ്ട്. ആരാ നിഷേധിക്കുക? ഏത് കണ്ടുപിടുത്തത്തെ കുറിച്ചും പറയും, ഒരുപാട് ഉപദ്രവങ്ങൾ അതുകൊണ്ടുണ്ടോ? നല്ല നിലക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആണ് അതുകൊണ്ടുള്ളത്. എന്നാൽ ജനങ്ങളാകട്ടെ ബഹുഭൂരിപക്ഷവും തോന്നിവാസങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ നബിമാർ അവർ കൊണ്ടുവന്ന വിജ്ഞാനം, അവരനുസരിച്ച് ജീവിച്ച തലമുറ, അവർക്ക് അള്ളാഹുവിന്റെ നബിമാരനുസരിച്ചതുകൊണ്ട്, അവരുടെ വിജ്ഞാനം സ്വീകരിച്ചതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നാൽ ഭൗതിക വിജ്ഞാനത്തിന്റെ സ്ഥിതി എന്താ? അത് പലതും ഉപദ്രവകരമാണ്. ഉപകാരമുണ്ടെങ്കിൽ തന്നെ പലതും ഉപകാരം കുറവാണ്. ഇനി ഉപകാരമുണ്ടെങ്കിൽ തന്നെ ഉപകാരം ദുനിയാവിൽ മാത്രമാണ്, ദീനിൽ അതുകൊണ്ട് ഉപകാരമില്ല, പലതും അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഭൗതിക വിജ്ഞാനങ്ങളുടെ അവസ്ഥ, പലതിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് വെച്ച് ഏറ്റവും ശരിയായ വിജ്ഞാനമായ അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനത്തെ തള്ളിക്കളയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഇവരുടെ കയ്യിലുള്ള ശാസ്ത്രം സമ്പൂർണമാണെങ്കിൽ എന്തിനാണ് പിന്നെ പരീക്ഷണങ്ങൾ? ശരി, ശാസ്ത്രം വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ തള്ളുന്നത്, ദീനിനെ തള്ളുന്നതാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങളുടെ ശാസ്ത്രം എല്ലാം തന്നെ പൂർണ്ണമായ വിജ്ഞാനമാണെങ്കിൽ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥം തന്നു വെക്കാം. എന്നാൽ പൂർണ്ണമാണോ അപൂർണമാണോ? അപൂർണമാണ്, പൂർണ്ണമല്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുന്നത്. എല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ എല്ലാം നിർത്തിവെച്ച് പോയാൽ പോലെ, എല്ലാം പഠിച്ചില്ലേ? നിരന്തര പരീക്ഷണങ്ങൾ നടത്തുന്നു. പല തത്വങ്ങളും ഇന്നലെ വരെ പറഞ്ഞത് ഇന്ന് തിരുത്തുന്നു, ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തുന്നു. അപൂർണമാണ്, പലതും ഊഹങ്ങളാണ്. അപൂർണമായ ഒരു വിജ്ഞാനം വെച്ചെങ്ങനെ അള്ളാഹു ഇല്ലെന്ന് പറയും? അള്ളാഹുവിന്റെ ദീൻ കോടാനുകോടി മനുഷ്യർ അംഗീകരിച്ച, അള്ളാഹുവിന്റെ നബിമാർ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളെ, അവർ കൊണ്ടുവന്ന സത്യത്തെ ഇല്ലെന്ന് എങ്ങനെ പറയും? തികഞ്ഞ കളവാണത്, അഹങ്കാരമാണത്. വൈലുല്ലി കുല്ലി അഫ്ഫാഹിൻ അസീം യസ്മഉ ആയാത്തില്ലാഹി തുത്ല അലൈഹി ഫുമ്മ യുസിറു മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അല്ലാഹു പറഞ്ഞു, വൈലുല്ലി കുല്ലി അഫ്ഫാഹിൻ അസീം, പാപിയായ കള്ളം കെട്ടിച്ചമച്ച് പറയുന്നവനായ ആരൊക്കെ ഉണ്ട്, അവനെല്ലാം നാശമാണുള്ളത്. അള്ളാഹുവിന്റെ ആയത്തവൻ കേൾക്കുന്നു, അവൻ ഓതിക്കേൾക്കുന്നു, എന്നിട്ട് അവൻ അഹങ്കാരിയായി അവന്റെ നിഷേധത്തിൽ കുഫുറിൽ തന്നെ തുടരുന്നു. അവൻ അള്ളാഹുവിന്റെ ആയത്തുകൾ, അവന്റെ തെളിവുകൾ, അള്ളാഹുവിന്റെ വാക്കുകൾ അവൻ കേൾക്കാത്തതുപോലെ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് നീ വിവരമറിയിക്കുകയാണ്. വൈരുദ്ധ്യമാണ് സഹോദരങ്ങളെ ഇവരുടെ കാര്യം. ഇവരുടെ ദീൻ തന്നെ വൈരുദ്ധ്യമാണ്. ഒരിടത്ത് പറഞ്ഞതല്ല മറ്റൊരിടത്ത് പറയുക, ഒരിക്കൽ പറഞ്ഞത് മറ്റൊന്നുമായി യോജിക്കുന്നില്ല. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ കൊരങ്ങൻ പരിണമിച്ച് മനുഷ്യനുണ്ടായി നോമ്പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം? അതവൻ വിശ്വസിക്കാം, ആ അന്ധവിശ്വാസം അവന് വിശ്വസിക്കാം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു നടന്നു വിശ്വസിക്കുക. ഏതാണ് വിശ്വസിക്കാൻ കൂടുതൽ യോഗ്യത ഉള്ളത്? ഇതാണ് ഇവരുടെ ആശയം. ഇവരുടെ ആശയത്തിലെ ഈ യുക്തിവാദത്തിലെ വേറെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇവരുടെ കാര്യമായ ഒരു പരിപാടിയാണ്. എന്ത്? ഇതില്ലാതെ യുക്തിവാദമല്ല. എന്താ? സംശയിക്കുക, സംശയിക്കുക, അതാണ് ഇവരുടെ ആകത്വം. ഇവരുടെ മജ്ജയും മാംസവും യഥാർത്ഥത്തിൽ എന്താണ്? സംശയിക്കണം, സംശയിച്ചുകൊണ്ടേയിരിക്കും, എല്ലാത്തിനും സംശയിക്കും. ഒന്നും ഉറപ്പുള്ള യാതൊരു കാര്യം തന്നെയാണ് ഉണ്ടാൻ പാടില്ല. മുഴുവൻ കാര്യത്തിലും നീ സംശയിച്ചുകൊള്ളുക എന്നതാണ് യുക്തിവാദിയുടെ ആശയം. ഒരാൾ യുക്തിവാദി ആയാൽ എന്താ അവന്റെ അവസ്ഥ എന്നുള്ളത് അറബിയുടെ ഒരു കവിതയുണ്ട്, അതിന്റെ ആശയം പറയാം, അപ്പൊ എനിക്ക് മനസ്സിലാവും എന്താണ് യുക്തിവാദി, അവന്റെ മനസ്സെന്താ, അവനെങ്ങനെയാണ് ജീവിക്കുന്നത്. അതിന്റെ ആശയം ഞാൻ ചുരുക്കി പറയാൻ ശ്രദ്ധിക്കുക. അതായത് ഒരാൾ പറയാനുണ്ട്, എനിക്കറിയില്ല ഞാൻ എവിടുന്ന വന്നത്, ഞാൻ എവിടുന്നാണ് വന്നത്, പക്ഷെ എനിക്കറിയാം ഞാൻ ഏതായാലും വന്നു, ഞാൻ വന്നു, പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ എവിടുന്നാണ് വന്നത്. ഞാൻ ഒരു വഴി ഇങ്ങനെ കണ്ടു, അതിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു, ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ഈ വഴിയിലൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പോണമെന്ന് ഞാൻ തീരുമാനിച്ചാലും ശരി, ഇനി പോണ്ടെന്ന് തീരുമാനിച്ചാലും ഇതിലൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഞാൻ വന്നത്? എങ്ങനെയാണ് ഞാൻ ഈ വഴി കണ്ടത്? എനിക്കറിയില്ല. ഈ വഴി ഇത് കുറെ പോകാനുണ്ടോ? ദീർഘമായൊരു വഴിയാണോ? അതല്ല വേഗം അവസാനിക്കോ? എനിക്കറിയില്ല. ഈ വഴിയിലൂടെ ഞാൻ ഉയർന്നുയർന്ന് മുകളിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്, അല്ല താഴേക്ക് പോവുകയാണോ ചെയ്യുന്നത്, അതും എനിക്കറിയില്ല. ഈ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണോ, അതല്ല ഈ വഴി എന്നെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണോ, അതല്ല നമ്മൾ രണ്ടുപേരും വെറുതെ നിൽക്കുകയാണോ, കാലം നമ്മളെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ, അതും എനിക്കറിയില്ല. ഞാനിവിടെ വരുന്നതിന് മുൻപ് ഞാൻ എന്തായിരുന്നു? ഞാനൊരു മനുഷ്യനാകുന്നതിന് മുൻപ് ഞാൻ എന്തായിരുന്നു? അല്ല ഈ പോക്കിന്, ഈ പ്രശ്നത്തിന് ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ, പരിഹാരമുണ്ടോ ഇല്ലേ, അതും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അറിയാത്തത്, അതും എനിക്കറിയില്ല. ഇതാണ് യുക്തിവാദം, ഇതാണ് യുക്തിവാദം ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ സംശയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ സംശയത്തിന്റെ കൂടെ അവർ വേറെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. എന്താണത്? ഒന്നിനും യാഥാർത്ഥ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഒന്നിനും യാഥാർത്ഥ്യമില്ല, എല്ലാം ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നൊരു സംശയിക്കുക. ഇതാണ് ഇവരുടെ ആശയം. സഹോദരങ്ങളെ, തികച്ചും വിഡ്ഢിത്തമാണ്, അതിന്റെ അപകടം വലുതാണ്. അതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുക്തിവാദികളുടെ ഒരുപാട് വൃത്തികെട്ട വാദങ്ങൾ, അതെല്ലാം ഇതിന്റെ പിന്നാലെ. അവൻ എന്തും പറയാലോ, എന്തും പറയാം, ഒന്നിനും യാഥാർത്ഥ്യമില്ല, എന്തിനും സംശയിക്കുക. അപ്പൊ ഈ ആശയം യഥാർത്ഥത്തിൽ ഇത് സമ്മതിച്ചു കൊടുത്താൽ പോലും നിന്റെ ഹൃദയത്തിലുള്ള ഇസ്ലാം അതൊക്കെ നീ മായ്ച്ചു കളയുക, എന്നിട്ട് നീ സംശയിച്ചു തുടങ്ങുക, എല്ലാം തട്ടിച്ചു നോക്കുക, ഏതാണ് ശരിയെന്ന് നോക്കുക. അങ്ങനെ ഒരാൾ തന്റെ മനസ്സിലുള്ളത് മായ്ച്ചു കളഞ്ഞ് തട്ടിച്ചു നോക്കിയാലും അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്ന വിജ്ഞാനവും ഈ ആളുകൾ പറയുന്ന കാര്യവും തമ്മിൽ ഒരുപോലെയാണെന്ന് ഒരാൾക്ക് തോന്നിയാൽ അവനെ ചങ്ങലകളും വരും. പിന്നെയല്ല, ഇവർ അള്ളാഹുവിന്റെ നബിമാർ കൊണ്ടുവന്നതിനേക്കാൾ നല്ലതാണ് ഇവരുടെ ദീൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനും ഇവരുടെ ഈ പഴച്ച വാദവും തമ്മിൽ ഒരുപോലെയാണെന്ന് പോലും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തോന്നുകയില്ല. പിന്നെയല്ല, അള്ളാഹുവിന്റെ ദീനിനേക്കാൾ നല്ലതാണ് ഇവരുടെ ദീൻ എന്നൊരാൾക്ക് തോന്നുക. അപ്പൊ ഇവരുടെ ഈ സംശയവാദം തന്നെ വാത്തിലാണ്, നിരർത്ഥകമാണ്, അർത്ഥശൂന്യമാണ്, തികച്ചും തെറ്റാണ്. വാദത്തിന് അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അവരുടെ ദീന ഹക്കാണെന്ന് ഒരിക്കലും കൊണ്ട് കിട്ടില്ല. അള്ളാഹുവിന്റെ ദീനാണ് സത്യം. അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹു പഠിപ്പിച്ച മതം, അള്ളാഹു പഠിപ്പിച്ച ജീവിതമാർഗം, അത് മാത്രമാണ് സത്യം. എല്ലാം വായിച്ചു കളയുക, എന്തും സംശയിക്കുക, എന്തും സംശയിക്കാലോ, ഇത് വിഷമാണ് എന്ന് പറഞ്ഞ് യുക്തിവാദിക്ക് കൊണ്ടുകൊടുത്താൽ കുടിക്കണം. അത് വിഷമെന്നുള്ളത് ഞങ്ങിയിരിക്കാൻ പാടില്ലല്ലോ, സംശയിക്കണ്ടേ, എല്ലാം വായിച്ചാലേ, കുടിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് വിഷം ഇറക്കാനുള്ള മരുന്ന് പിന്നെ കുടിക്കാം, കുടിക്കും എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലത്തെ വാദമാണിത്. എന്നാൽ നമ്മൾ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ വൃത്തികെട്ട വാദത്തിലല്ല, ഇതുപോലത്തെ അന്ധാളിപ്പിന്റെ അങ്കലാപ്പിന്റെ വാദത്തിലല്ല നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു ഹക്കാണ്, അവന്റെ ദീൻ ഹക്കാണ്, അവന്റെ റസൂലുകൾ ഹക്കാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണ്, സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്, ഇത് ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനുകളാണ് നമ്മൾ. ഈ വാദത്തിന്റെ പേരിലാണ് അവർക്കെല്ലാം പറയേണ്ടി വരും. ഒരാൾക്ക് വേറൊരാളെ ഉപദ്രവിക്കാം, ഒരാളെ കൊല്ലാം, അയാളുടെ സ്വത്ത് കവർന്നെടുക്കാം. എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ഇത് തെറ്റല്ലേ? ആരാവരും തെറ്റാ? എനിക്കല്ല തെറ്റ്, എനിക്ക് തെറ്റല്ല, എനിക്കത് ശരിയാണെന്ന് തോന്നുന്നു, ഞാനത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ പോകും, ഇങ്ങനെ പോയി എവിടെത്തും? എല്ലാം ഒന്നും ദുനിയാവിന് യാതൊരു നിയമവും പിന്നുണ്ടാവില്ല, ഒരു വെല്ലും ബ്രേക്ക് ഉണ്ടാവില്ല, ആർക്കെന്തും പറയാം. അങ്ങനെയാണ് യുക്തിവാദികൾ, അങ്ങനെ തന്നെയാണ് യുക്തിവാദികൾ. അവരാർക്കും എന്തും പറയാം, അവരാർക്കും എന്തും ചെയ്യാം. ഈ അന്താളിപ്പിൽപ്പെട്ട് ഇവരുടെ നേതാക്കന്മാരിൽ പലരും, ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറേറ്റ് വേണ്ടി ആളുണ്ടല്ലോ, അവസാനം എന്താ ചെയ്തത്? ആത്മഹത്യ ചെയ്തു. അവസാനം ആത്മഹത്യ ചെയ്തു, എന്നിട്ട് വസിയത്ത് എഴുതി വെച്ചത്ര, എന്റെ ശരീരം കത്തിച്ചടഞ്ഞു, വെക്കാൻ പാടില്ല, എനിക്ക് ഈ ലോകം മടുത്തു, അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതാ കേരളത്തിലെ ഒരു മുസ്ലിം പേരുള്ള യുക്തിവാദി അയാൾ എഴുതിയ ഒരു കാര്യമാണ്. കേരളത്തിലെ യുക്തിവാദികളിൽ മുസ്ലിം പേരുള്ള, ഇങ്ങനത്തെ മുസ്ലിം പേരുള്ള കുറെ എണ്ണത്തിനെ ഈ ആളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുമല്ലോ, അതിലൊരാൾ എഴുതിയതാണ് ആത്മഹത്യയെക്കുറിച്ച്. എന്താണ് ആത്മഹത്യയെക്കുറിച്ച് ഈ പടു ബുദ്ധിമാൻ എഴുതുന്നത് ഞാൻ വായിക്കാം. ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും, ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും തങ്ങളുടെ മതവിശ്വാസം വകവെച്ചു തരുന്നില്ല എന്നതും, സ്വയം മരിച്ച് രക്ഷപ്പെടാനുള്ള അറിവ് പോലും ഇല്ല എന്നതും തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിലും ആത്മഹത്യാ നിരക്ക് താരതമ്യേന കുറഞ്ഞു കാണാൻ കാരണം. എന്താ മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്? സമാധാനത്തോടെ അള്ളാന്റെ കദറിൽ വിശ്വസിച്ച് ജീവിക്കുന്നുണ്ടല്ല, യുക്തിവാദിയുടെ വാദപ്രകാരം. പിന്നെയോ, സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട്. അവനതിനും സ്വാതന്ത്ര്യമുണ്ട്, എന്തിനും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ തോന്നിവാസത്തിനും അതിന് സ്വാതന്ത്ര്യമുണ്ട്. സ്വയം മരിച്ച് രക്ഷപ്പെടാൻ, മരിച്ചാൽ രക്ഷപ്പെടും, അത് അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് ഇയാൾ പറയാൻ, ഇനി ആത്മഹത്യയെക്കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി പറയാം. ഡാർവിൻ അങ്ങനെയാണല്ലോ, ബുദ്ധി കൽവിലുള്ളവർക്ക് ആദ്യം തേച്ച് കളഞ്ഞിട്ട് പിന്നെ പുതിയത് കണ്ടുപിടിക്കുന്ന. എന്റെ അഭിപ്രായം കൂടി പറയാം. ആത്മഹത്യ നന്മയോ തിന്മയോ എന്ന ചോദ്യത്തിന് ഉത്തരം ഒറ്റ വാക്കിൽ പറയാനാവില്ല. ഒറ്റ വാക്കിൽ യെസ്സോർനോ പറയാൻ പറ്റില്ല. അത് തീർത്തും ആവേശികമാണ്. ഇനി മറ്റൊരാൾ തനിക്കു ജീവിതം മടുത്തു എന്ന് തോന്നിയതിനാലും, തന്റെ ജീവിതം കൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ വലിയ പ്രയോജനമില്ല എന്ന് തോന്നിയതുകൊണ്ടും, അയാൾക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകളില്ലാത്ത സാഹചര്യത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നന്മയോ തിന്മയോ നിർണയിക്കാനൊന്നുമില്ല. പിന്നെ അതേസമയം വേറൊരാൾ വാർദ്ധക്യ സഹജമായ അവശതയാലോ മാറാവ്യാധി മൂലമോ തന്റെ ജീവിതം തന്റെ ബന്ധുക്കൾക്കും സമൂഹത്തിനും ഒരു ഭാരമായി തീരുന്നു എന്ന് ഉത്തമ ബോധ്യം മൂലം മറ്റുള്ളവർ ബുദ്ധിമുട്ടരുത് എന്ന ഉയർന്ന നീതിബോധത്തിൽ സ്വയം ദയാവധത്തിന് വിധേയനാകുന്നു. അയാൾ സ്വയം കൊല്ലുന്നു, അല്ലെങ്കിൽ വേറൊരാളോട് കൊല്ലാൻ ആവശ്യപ്പെടുന്നു. അയാൾ ചെയ്തത് സാമൂഹ്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ത്യാഗമായും നന്മയായും കണക്കാക്കാം. എന്താ ഈ ത്യാഗം? എന്താണ് ഈ നന്മ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ലാബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? എവിടെയാണ് നിങ്ങൾ ആരെങ്കിലും നന്മയോ ത്യാഗമോ കണ്ടിട്ടുണ്ടോ? അതൊക്കെ യുക്തിവാദിയോട് ചോദിക്കാനുള്ള വേറെ ചോദ്യങ്ങളാണ്. ഇവന്റെ ഓരോ അർവ് അർവ് വെച്ച് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അത് തെറ്റല്ല, ദയാവധം തെറ്റല്ല. ഒരാള് മരണശൈലിയിൽ കിടക്കുന്നു, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അപ്പോൾ ആർക്കും പ്രയാസം വേണ്ടെന്ന് വിചാരിച്ചിട്ട് സ്വയം മരണം ഭരിക്കാം. അള്ളാഹുവിന്റെ അതിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് അത് ശരിയാന്ന് പറയാൻ പറ്റുള്ളൂ. ആർക്കറിയാം അള്ളാഹു ഇവനെ പിന്നീട് ശിമാ ഇയാൾക്ക് നൽകുകയില്ലെന്ന്? അതിനെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? തന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാണെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്, ഏതിയോട് ഈ വാദപ്രകാരം മരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയുന്നില്ല. അള്ളാഹു ഇതായിട്ട് കൊടുക്കട്ടെ. ഏതിയാളുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ പ്രകാരം അത് അയാളോട് ചോദിക്കേണ്ടത് പോയി ചത്തൂടെന്നാൽ വെറുതെ എന്തിനാണ് ഇവിടെ ജീവിച്ചു? ദുനിയാവിൽ സ്വയം ഒരു ഉപകാരം, നിന്നെ കൊണ്ട് വേറെ ആൾക്കൊരു ഉപകാരമില്ല, ഒരുപാട് ആളുകൾക്ക് ഉപദ്രവമുണ്ട്. പോയി ചത്തൂടെന്നാണ് യഥാർത്ഥത്തിൽ ആളുകൾ ചോദിച്ചു പോവുക. അള്ളാഹു ഇതായിട്ട് കൊടുക്കട്ടെ. അപ്പൊ ഇതാണ് ഈ ആളുകളുടെ ആശയം. ഇങ്ങനെ ഇത് ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഏത് തിന്മകളുണ്ടോ, ഏത് തോന്നിവാസമുണ്ടോ, ഏത് അക്രമമുണ്ടോ, അതിന് ഏതിനെയും ഒരാൾക്ക് ന്യായീകരിക്കണം. ഒന്നിനെയും എതിർക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ഈ ആളുകൾക്ക് സാധ്യമല്ല. കാരണം എന്താണ് നന്മയുടെ മാനദണ്ഡം, തിന്മയുടെ മാനദണ്ഡം? നന്മയേത്, തിന്മയേത്, പാപമേത്, നീതി ഏത്, അനീതി ഏത്? ആരാണ് പറയുക? ആർക്കും തീരുമാനിക്കാം. തോന്നിയവൻ തോന്നിയതുപോലെ ജീവിക്കട്ടെ എന്നതാണ് ഇവരുടെ ആശയം. അതെല്ലാം ഇവരുടെ ഈ ആശയത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതും അള്ളാഹുവിന്റെ ദീനും തമ്മിൽ നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കൂ. ഈ പദാർത്ഥത്തിലേക്ക്, ഈ വഴികളിലേക്ക് ആളുകൾ നമ്മളെ ക്ഷണിക്കുന്നു. ഇതിലേക്കാണ് യുക്തിവാദി മുസ്ലിമീങ്ങളായ ഞങ്ങളെ നിനക്ക് വിളിക്കാനുള്ളത്. ഈ തികഞ്ഞ വഴികളിലേക്ക് ഇത് വെച്ചാണോ, ഈ ആശയം കൊണ്ടുകൊണ്ട് നടക്കുന്ന നീയാണോ ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിധി പിടിച്ച് അതിൽ നിനക്ക് വിമർശിക്കാവുന്ന ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കട്ടുകുറിച്ച് ഇസ്ലാമിനെതിരിൽ പരിഹസിച്ച് ഇസ്ലാമിനെ പരിഹസിക്കാൻ നീ നടക്കുന്നത്, ഇസ്ലാമിനെ വിമർശിക്കാൻ നീ നടക്കുന്നത് എന്ത് അവകാശമാണ് നിനക്കുള്ളത്? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സഹോദരങ്ങൾ, അള്ളാഹ്ക്ക് ഹംദ് പറയുക. അള്ളാഹനെ സ്തുതിക്ക്. ഇതുപോലത്തെ ദലാലത്തിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തില്ലേ? അത് എത്ര വലിയ ഭാഗ്യമാണ്. ഇതുപോലത്തെ വഴികളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചത്, അള്ളാഹുവിന്റെ നബിമാർ അവർ പഠിപ്പിച്ച ദീൻ ഹഖാണെന്ന് വിശ്വസിച്ച് അതിൽ ജീവിക്കാൻ സാധിക്കുക എന്നത് എത്ര വലിയ ഞാമത്താണ്, അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തത് എന്നാലോചിച്ച് നോക്കുക. ഇതുപോലുള്ള വഴികേടുകൾ, ചപ്പുചവറുകൾ തിരിഞ്ഞു നോക്കാതിരിക്കുക മുസ്ലിമിങ്ങൾ അതിലേക്ക്. നമ്മൾ നമ്മുടെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതുപോലുള്ള വഴികേടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇതുപോലുള്ള വഴികേടുകളെ കുറിച്ച് നമ്മുടെ ഉമ്മത്തിന് വിവരമില്ലാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ദീൻ പഠിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അല്ലാഹു പറയുന്നു, ഖുൽ അനദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ വനുറദ്ദു അലാ അഅ്ഖാബിനാ ബഅദ ഇദ് ഹദാനാ അല്ലാഹ് കല്ലദീ ഇസ്തഹ്വതുഹു ശയാതീനു ഫിൽ അർദി ഹൈറാനാ ലഹു അസ്ഹാബു യദഉനഹു ഇലൽ ഹുദാതിനാ ഖുൽ ഇന്നഹു ദല്ലാഹി ഹുവൽ ഹുദാ വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ ഖുൽ ഫറയു നബിയേ അനദഉ മിൻ ദൂനില്ലാഹി അല്ലാഹുവിനെ പുറമേ ഉള്ളവരെ ഞാൻ വിളിച്ചു തേടുകയോ മാലയം ഭവന വലായ ദുർന നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവനെ ഞങ്ങൾ വിളിച്ചു തേടുകയോ അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം വഴികേടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയോ ഭൂമിയിൽ പിശാജ് വഴിതെറ്റിച്ചവനെ പോലെ അവനതാ ഹൈറാനായിരിക്കുന്നു, അവൻ ഹൈറത്തിലായിരിക്കുന്നു, അന്ധാളിപ്പിലായിരിക്കുന്നു, വഴിതെറ്റിയിരിക്കുന്നു. ലഹു അസ്ഹാബുൻ യദഊനഹു ഇലൽ ഹുദാ ഇഅതിന, ശരിയായ മാർഗത്തിൽ അവൻ വഴിതെറ്റിപ്പോയ ശരിയായ വഴിയിൽ നിന്നുകൊണ്ട് അവനെ ചില കൂട്ടുകാർ വിളിക്കുന്നു, വരൂ ഇങ്ങോട്ടേക്ക്. എന്നാൽ അവന് പോകാൻ സാധിക്കുന്നില്ല, പിശാജ് അവനെ വീഴ്ത്തിയിരിക്കുന്നു, അവന് മനസ്സിലാകുന്നില്ല ഏതാണ് ശരിയായ വഴിയെന്ന്. ഈ വഴികളിലേക്ക് ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയോ? ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അള്ളാഹുവിന്റെ സന്മാർഗം, അള്ളാഹു നൽകിയ വെളിച്ചം അതാണ് സന്മാർഗം, അള്ളാഹുവിന്റെ ഹുദാ അതാണ് ഹുദാ. വഉമിർനാ ലിനുസ്ലിമ ലറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് കീഴ്പ്പെടാൻ, അവന് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാകാൻ ഞങ്ങളിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖദറിൽ അത് തെറ്റാണെന്ന് അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്ത വിഡ്ഢിത്തം ഇവരിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിഡ്ഢി ചോദ്യങ്ങൾ ഇവർക്കുണ്ട്. അള്ളാഹുവാണ് എല്ലാത്തിനെയും പടച്ചത്, എന്നാൽ അള്ളാഹിനെ പടച്ചത് ആര് എന്ന പൈശാചിക ചോദ്യം ഇവരുടെ ചോദ്യമാണ്. ഈ ഒരു വിഡ്ഢി ചോദ്യം കൊണ്ട്, പൈശാചിക ചോദ്യം കൊണ്ട് നേരത്തെ പറഞ്ഞതൊക്കെ പൊളിഞ്ഞു പോകുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത് പൈശാചിക ചോദ്യമാണ്. അവിടെ നിർത്തുക നിങ്ങൾ, നിങ്ങൾ ഖുലഹു അല്ലാഹു അഹദ് ഓതുക. അള്ളാഹുവിന് ഖാലിഖായ റബ്ബിനെ പിന്നെങ്ങനെയാണ് മറ്റൊരു ഖാലിഖ് ഉണ്ടാവുക? അതോടെ ഈ ഖാലിഖ് മഖ്ലൂഖായില്ലേ? എന്ത് വിഡ്ഢി ചോദ്യമാണ്! ആ ചോദ്യം തന്നെ അതിനെ പൊളിക്കുന്നു. എല്ലാം മഖ്ലൂഖാണ്, എല്ലാം സൃഷ്ടിയാണ്. ആ സൃഷ്ടിച്ച ഖാലിഖിനെ കുറിച്ചാണ് വർത്തമാനം. ആ സൃഷ്ടിച്ചവനെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അവൻ പിന്നെ സൃഷ്ടിയായില്ലേ? സൃഷ്ടി എങ്ങനെ സൃഷ്ടാവാകും? സൃഷ്ടി സൃഷ്ടാവുകയില്ല, ഖാലിഖ് മഖ്ലൂഖാവുകയില്ല, മഖ്ലൂഖ് ഖാലിഖുമാവുകയില്ല. മഖ്ലൂഖ് ഖാലിഖാവില്ല, ഖാലിഖ് മഖ്ലൂഖാവില്ല. ഇതുപോലത്തെ പൈശാചിക ചോദ്യങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ അടിത്തറകൾ തകർക്കാൻ സാധ്യമല്ല. ഇതാ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചിരിക്കുന്നു. അതുപോലെ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ, ഏതെങ്കിലും ഒരു ഹദീസിനെ അവൻ ചോദ്യം ചെയ്യും, അതിനെ പരിഹസിക്കും. സൂര്യനത അർശിന് കീഴിൽ സുജൂദ് ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുസ്ലിമീങ്ങൾ എല്ലാവരും അത് വിശ്വസിക്കുന്നു. ഇവൻ പറയുന്ന ഇവന്റെ വിഡ്ഢിത്തത്തിനനുസരിച്ച് അവനത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല അത്ര. എന്നാലോ നിങ്ങളൊന്ന് ആലോചിച്ചു, ഏതാണ് അംഗീകരിക്കാനും വിശ്വസിക്കാനും കൂടുതൽ യോഗ്യം? ഈ ഭീമാകാരമായ ഇത്രയും ചൂടുള്ള ഈ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരണു തെറ്റാതെ, ഒരിത്തിരി പോലും തെറ്റാതെ നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ, അതിന്റെ കൃത്യമായ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ അതൊരു പൊട്ടിത്തെറിയിലൂടെ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നതാണോ വിശ്വസിക്കാൻ യോഗ്യം? അതല്ല, അള്ളാഹു അതിനെ നിയന്ത്രിക്കുന്നു. അള്ളാഹു തീരുമാനിച്ചതനുസരിച്ച്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അള്ളാഹുവിന്റെ അർശിന് കീഴിൽ അത് സുജൂദ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കാനാണോ കൂടുതൽ പ്രയാസം? ഏതാണ് വിശ്വസിക്കാൻ കൂടുതൽ യോഗ്യം? ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിഷേധമാകട്ടെ ഇവരുടെ സ്വന്തം വകയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ ദീൻ, അത് കൃത്യമായി നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ദീനിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അതിൽ യാതൊരു കെട്ടിക്കൊടുക്കുമില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ആർക്കെങ്കിലും അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരുടെ വിവരക്കുറവാണത്. അവരത് പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. നമ്മുടെ പാപങ്ങളായിരിക്കാം ചിലപ്പോൾ ദീനിൽ മാറാത്ത ചില സംശയങ്ങൾ നമുക്കുണ്ടാകാനുള്ള കാരണം. അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടുക, നന്നായി പഠിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ചില ആളുകൾ ഇതുപോലുള്ള ശാസ്ത്രവും കൊണ്ട് അതിനെ ദീനിന് മുകളിലാക്കുന്ന വാദവും കൊണ്ട് ആളുകൾ വന്നാൽ ചില ആളുകൾ പതറിപ്പോകും. അവർ പിന്നെ ശാസ്ത്രത്തിനൊപ്പിച്ച് ഖുർആനും ഹദീസൊക്കെ വ്യാഖ്യാനിച്ച് ദാ ഈ തിയറിക്ക് ഈ ആയത്ത് തെളിവാൻ, ഇന്ന തിയറിക്ക് ഈ ആയത്ത് തെളിവാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിച്ച് കൊണ്ടുനടക്കുന്നത് കാണാം. വിഡ്ഢിത്തമാണ് സഹോദരങ്ങളെ. എന്തിനാണ് ഈ കൗമിന്റെ ഈ അടിത്തറയില്ലാത്ത ആളുകളെ പേടിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ വളച്ചൊടിക്കുന്നത്? അള്ളാഹുവിന്റെ നബിമാരുടെ മുഅ്ജിസത്തുകൾ, പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിന്റെ നബിമാരുടെ മുഅ്ജിസത്തുകൾ അള്ളാഹു ഖുർആനിൽ എത്ര തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. موسیٰ علیہ الصلات والسلام وڈیٹ اپوڑ تھامبائی عیسیٰ نبی علیہ الصلات والسلام ادا രോഗികളെ തടവി സുഖപ്പെടുത്തി അള്ളാഹു തെളിവായി സ്ഥാപിച്ച തെളിവുകളാണത്. ഏതാരുടെ മുന്നിലും ആൺകുട്ടികളെ പോലെ നമ്മൾ എഴുന്നേറ്റെന്ന് പറയും. നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ മനുഷ്യരാശി വിശ്വസിച്ച് സത്യപ്പെടുത്തിയ എത്രയോ ജനങ്ങൾ വിശ്വസിച്ച തലമുറ തലമുറകളായി കൈമാറി വന്ന സത്യസന്ധമായ വിവരമാണത്. ആരെ വേണതിനെ നിഷേധിക്കാൻ? എന്ത് തെളിവാണ് ഇവന്റെ അടുത്തുള്ളത് നിഷേധിക്കാൻ? അപ്പൊ അള്ളാഹു പറഞ്ഞ തെളിവുകൾ, അതിൽ നമുക്ക് ആത്മവിശ്വാസവും അത് ഹക്കാണെന്ന ബോധ്യവും നമുക്ക് വേണം. അല്ലാതെ ഇവന്റെ ഇവൻ നോക്കി കണ്ടുപിടിച്ച് ഇവന്റെ ഗീതശാസ്ത്രമല്ല, അതിനനുസരിച്ച് നമ്മൾ തെളിവ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഖുർആൻ നമ്മൾ ശരി നമ്മുടെ മുൻഗാമികൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കുക. നമ്മുടെ മുൻഗാമികൾ അതിനെന്തർത്ഥം പറഞ്ഞു ആ അർത്ഥം പറയുക. അതിനോട് യോജിച്ച് മാത്രമേ യാഥാർത്ഥ്യങ്ങൾ വരികയുള്ളൂ. അത് ശാസ്ത്രത്തിലുള്ള യാഥാർത്ഥ്യമാകട്ടെ, ശാസ്ത്രം എന്ന പേര് ലഭിക്കാത്ത യാഥാർത്ഥ്യങ്ങളാകട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ യഥാർത്ഥ ശാസ്ത്രമാണോ അത് അള്ളാഹുവിന്റെ കിതാബിനോട് യോജിച്ചതല്ലാതെ അത് വരികയില്ല, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളിങ്ങനെ ഓരോന്നിറങ്ങുന്നതിന് അതിനനുസരിച്ച് ഖുർആൻ ഹദീസും വളക്കാൻ നിന്നാൽ നാളെ വേറെ ഇറങ്ങും, അതിനനുസരിച്ച് വളക്കേണ്ടി വരും. അത് പാടില്ല, അത് വിഡ്ഢിത്തമാണ്, അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. നമ്മുടെ മറുപടി അത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച ഈ ദീനിനോട് നീതി പുലർത്തുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് തകരാറ് സംഭവിക്കാത്ത മറുപടിയായിരിക്കണം നമുക്ക് ഏത് കൂട്ടരോടും പറയാനുണ്ടാവേണ്ടത്. അതുപോലെ അള്ളാഹുവിന്റെ ദീൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് പഠിക്കുക. അത് പഠിച്ച ആളുകൾക്ക് ഇങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോൾ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാവും. അല്ലാത്ത ആളുകൾക്ക് സംശയം മാത്രം അതിന്റെ ഉത്തരം മാത്രം പഠിപ്പിക്കാൻ വേണ്ടി കുറെ പൈസയും ചെലവാക്കി കുറെ പ്രചാരണവും നടത്തി ചില ആളുകൾക്ക് നടക്കേണ്ടി വരും. അതല്ല യഥാർത്ഥത്തിൽ മറുപടി. ഇവരുടെ അടിസ്ഥാനം തന്നെ ദുർബലമാണ്. ഇത് നമ്മൾ പഠിക്കലും മനസ്സിലാക്കലും അത് പ്രചരിപ്പിക്കലുമാണ് യഥാർത്ഥ വഴി, യഥാർത്ഥ പരിഹാരം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിനുള്ള സേവനമായി, അവന്റെ ദീനിനെ ദിഫാഇ ചെയ്യുന്ന പ്രതിരോധിക്കുന്ന മഹത്തായ പ്രവർത്തനമായി അള്ളാഹു നമ്മുടെ സംസാരം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ദലാലത്തുകളിൽ നിന്നും നമ്മെ എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.